Good evening. That was rather sad. Good evening.
Good evening.
That's better. I'm glad we are all here again this evening with the Word of God open in our laps, ready to study.
വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം നമ്മുടെ കൈവശം തുറന്നതായി പഠിക്കേണ്ടതിനായിട്ടുള്ള ഒരു മനോഭാവമായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
I want to thank you all and especially those who have been so kind in hospitality and generosity.
എനിക്ക് നിങ്ങൾ കാണിച്ച അതിഥി സൽക്കാരത്തിനായി എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു.
I am a little concerned though.
എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് അല്പം വ്യാകുലനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
In the Old Testament they would fasten up the calf.
പഴയ നിയമ കാലങ്ങളിൽ ആട്ടുകൊറ്റനെയാണ് അവർ കൊഴിപ്പിക്കുന്നത്.
ബിഫോർ ദ സാക്രിഫൈസ്,
അത് ചെയ്യുന്നത് യാഗത്തിന് മുമ്പായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
സോ ഐ എം വണ്ടറിംഗ് അബൌട്ട് ദ മോട്ടീവ്സ്.
അതുകൊണ്ട് തന്നെ ഉദ്ദേശങ്ങളെ കുറിച്ച് ഞാൻ അല്പം ചിന്തയുള്ളവനാണ്.
മൈ വൈഫ് ഇൻ 10 ഡേയ്സ് ഐ ഹോപ്പ് ഷീ ഡസന്റ് ഫൈൻഡ് ടു ഫാറ്റ് ഓഫ് എ ഹസ്ബൻഡ്.
പത്ത് ദിവസത്തിനുള്ളിൽ എന്റെ ഭാര്യ സഹോദരി കടന്നു വരുന്നതായിരിക്കും. വളരെ കൊഴുത്ത ഒരു ഭർത്താവിനെ കാണാനിടയാവരുത്.
I have another confession to make.
വീണ്ടും ഒരു ഏറ്റുപറച്ചിലിന്റെ അവസരമാണ്.
The hymn we just sang was a wonderful hymn for the theme of our conference.
നാം ഇപ്പോൾ ഇന്ന് പാടിയ ആ ഇംഗ്ലീഷ് പാട്ട് അത് നമ്മുടെ വിഷയത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു പാട്ട് തന്നെയാണ്.
Trust and obey, for there's no other way to be happy in Jesus.
വിശ്വസിക്കുക, അനുസരിക്കുക, കർത്താവിൽ സന്തുഷ്ടരായി ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല.
But when I was your age, I did not like that hymn.
എന്നാൽ നിങ്ങളുടെ പ്രായത്തിൽ ആയിരുന്നപ്പോൾ ആ പാട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു.
Every time I sung it, I was under conviction.
ഞാൻ ആ പാട്ട് പാടുന്ന മാത്രയിലൊക്കെയും ഹൃദയത്തിൽ കുത്തുള്ളവനായി ഒരു അവസ്ഥയിൽ ഞാൻ ആക്കപ്പെടും.
I knew it required trusting or faith and obeying or following the Lord, but that was hard.
വിശ്വാസം ആവശ്യമാണ്, ആശ്രയം ആവശ്യമാണ്, അനുസരണം ആവശ്യമാണ് കർത്താവിനെ അനുഗമിക്കുന്ന ആ കാര്യത്തിൽ എങ്കിലും അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നുള്ള ബോധം.
But it wasn't until just recently that I understood the hymn.
എന്നാൽ ഈ അടുത്ത കാലത്ത് ആയിട്ടാണ് ആ പാട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചത്.
You see, it says trust and obey.
അവിടെ പറയുന്ന ആ രീതി ക്രമം ആദ്യം ആശ്രയിക്കുക പിന്നെ അനുസരിക്കുക.
It doesn't say obey and trust.
അവിടെ അനുസരിക്കുക പിന്നെ ആശ്രയിക്കുക എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
There are two different theologies, two different ways of understanding God if you reverse those words.
ആ ക്രമം നാം മാറ്റിമറിച്ചാൽ ദൈവത്തെ മനസ്സിലാക്കുന്ന എന്നുള്ള ബന്ധത്തിൽ രണ്ട് ദൈവശാസ്ത്രം ഉരുവാകും.
Obey and trust is religion.
അനുസരിച്ച് ആശ്രയിക്കുക അത് കേവലം മതമാണ്.
Trust and obey is relationship.
എന്നാൽ ആശ്രയിക്കുക എന്നിട്ട് അനുസരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്.
Obey and trust is my effort.
അനുസരിക്കുക എന്നിട്ട് ആശ്രയിക്കുക അത് എന്റെ സ്വയ പ്രവൃത്തിയാണ്.
Trust and obey is giving God the ability to and his power to work through me.
എന്നാൽ ആശ്രയിക്കുക എന്നിട്ട് ദൈവത്തിൽ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് എന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് നാം അനുവാദം നൽകിയാണ്.
That's your homework for today.
ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഹോംവർക്ക് ആണ് അത്.
To go home and think about that.
ഭവനത്തിലേക്ക് കടന്നുപോയി ആ ചിന്ത ഒന്ന് ഐവർക്കുവാൻ.
Because that concept, either correct or incorrect,
ആ ആശയം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും
makes the difference between happy Christians and unhappy Christians, just like the song says.
ആ പാട്ട് പറയുന്ന പോലെ തന്നെ അതിന്റെ അർത്ഥം നാം ഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സന്തുഷ്ടരായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അസന്തുഷ്ടരായ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്.
It makes the difference between those who are victorious and those who are defeated in the Christian.
അതേപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരും തോൽവി ഏറ്റുവാങ്ങുന്നവരും തമ്മിലുള്ള വ്യത്യാസം.
It makes the difference between those who live by legalism and those who live by grace.
അവിടെ നിയമ പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നതും കൃപയ്ക്ക് അധീനരായി ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉരുവാകും.
Okay, fathers, that's your homework tonight, to lead that conversation at the supper table. And discuss how that works in the family.
ഭവനത്തിലെ ഇന്നത്തെ നിങ്ങളുടെ പാഠം ഹോംവർക്ക് ആണ് ഈ ഒരു ചർച്ച നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ നേതൃത്വം നൽകി കൊടുക്കണം.
Now you've got to preach less today because we've got to go faster.
ഞാൻ ഇന്ന് കുറവായിട്ട് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Why is your Bible open in Samuel?
That's because you don't read Malayalam.
Oh, now I understand it. Philippians chapter 1. We saw in the first 8 verses that Paul has his prayer about selflessness.
ആദ്യത്തെ 8 വാക്യങ്ങളിൽ പൗലോസിന്റെ നിസ്വാർത്ഥ മനോഭാവത്തിൽ നിന്ന് ഒരുവിടുന്നായിട്ടുള്ള പ്രാർത്ഥന നാം ശ്രവിച്ചു.
Now in the rest of the chapter, verses 12 through 30, he's talking about his own selflessness.
12 മുതൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ തന്റെ ജീവിതത്തിൽ താൻ അനുഷ്ഠിക്കുന്ന നിസ്വാർത്ഥതയെക്കുറിച്ച് താൻ പറയുകയാണ്.
You say that does not sound very selfless to talk about self.
സ്വയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ചിന്തിച്ചേക്കാം.
But when we see what Paul has been convicted by the Spirit of God to talk about himself, you realize it's very humble.
എന്നാൽ തന്നെ കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗം മുഖാന്തരം താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ താൻ നിസ്വാർത്ഥനായിരുന്നു.
Now the other night we saw in verses 12 through 14 the circumstances of the situation.
12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ആ സാഹചര്യത്തെ കുറിച്ച് നമുക്കൊന്ന് കാണുവാൻ ഇടയായി തീർന്നു.
Verse 12, my circumstances.
12-ാം വാക്യത്തിൽ തന്റെ സാഹചര്യങ്ങൾ.
Verse 13, my imprisonment.
13-ാം വാക്യത്തിൽ താൻ ബദ്ധനായിരിക്കുന്ന അവസ്ഥ.
For the cause of Christ.
ക്രിസ്തു യേശുവിൻ നിമിത്തം.
My imprisonment, verse 14.
14-ാം വാക്യത്തിൽ വീണ്ടും തന്റെ ബദ്ധനായിരിക്കുന്ന അവസ്ഥ. കാരാഗ്രഹവാസം.
Has resulted in others gaining courage to speak up for Christ.
ആ ഒരു അവസ്ഥ മറ്റവർക്ക് ധൈര്യം ഉണ്ട് ക്രിസ്തുവിനെ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു.
So Paul is not sitting at a nice desk with his theological books writing this letter.
അപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ നല്ല ഒരു സുഖമായിട്ടുള്ള ഒരു മേശയ്ക്ക് അരികെ ഇരുന്ന് തന്റെ ആ ദൈവശാസ്ത്രപരമായിട്ടുള്ള കൃതികൾ എഴുതുകയല്ലായിരുന്നു.
In fact, his hands weren't even free. They were locked up to the soldier.
നാം ഓർക്കുന്ന പോലെ തന്റെ കരങ്ങൾ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ചങ്ങലയാൽ ഒരു പടയാളിയോട് കൂടെ ചേർത്ത് ബന്ധിക്കപ്പെട്ടിരുന്നു.
And so it was probably Timothy taking the dictation.
ഒരുപക്ഷേ തിമോത്തിയോസ് ആയിരിക്കും വാസ്തവത്തിൽ വാക്കുകൾ അങ്ങനെ എഴുതുവാനിടയായി തീർന്നത്.
Or Dr. Luke might have been with him at this point.
ഒരുപക്ഷേ ഈ ഒരു തരുണത്തിൽ വൈദ്യനായ ലൂക്കോസ് തന്നോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം.
But then he talks in verses 15 through 18 about the competition.
എന്നാൽ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ താൻ ഒരു പോര് അല്ലെങ്കിൽ ഒരു മത്സരത്തെ കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്.
Now I think in his youth Paul was an athlete.
തന്റെ ആ ബാല്യകാലത്തിൽ ഒരുപക്ഷേ താൻ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കും.
He loved cricket.
തനിക്ക് ഒരുപക്ഷെ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട ഒരു
വ്യക്തിയായിരിക്കും.
നമുക്കറിയുന്ന പോലെ റോമൻ പൗരന്മാർ അവരൊക്കെയും കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന
വ്യക്തികളായിരുന്നു.
അതുകൊണ്ട് തന്നെ പൗലോസിന്റെ വളരെയധികം കൃതികളിൽ റോമയിൽ നടമാടിയിരുന്ന ആ കായിക മത്സരങ്ങളെ കുറിച്ച് ഉപമയായി താൻ
ഉദ്ധരിച്ചിട്ടുണ്ട്.
ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മത്സരം പ്രസംഗകർ തമ്മിൽ ഉള്ള ഒരു മത്സരമാണ്.
And unfortunately there's reality in this to this very day, isn't there?
എന്നാൽ ഇന്നേ വരെ ഈ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധത്തിൽ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്.
Preachers that compete against each other.
തങ്ങളോട് തന്നെ മത്സരമായിട്ടുള്ള പ്രസംഗകർ.
Some try to be the most complicated.
ചില ആൾക്കാർ വളരെ അധികം സാങ്കേതിക മികവോടെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു.
Others only preach what the people want to hear.
ചിലർ തന്നെ ശ്രവിക്കുന്നവർ കേൾപ്പാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു.
And some preach to get money.
ചില ആളുകൾ ആദായ മാർഗത്തിനായി പ്രസംഗിക്കുന്നു.
And some preach because they really love the people.
ചിലർ വാസ്തവമായി ജനത്തെ സ്നേഹിക്കുന്നത് മുഖാന്തരം അവർ പ്രസംഗിക്കുന്നു.
And that will happen right in this very complex here.
ഈ നാം ആയിരിക്കുന്ന ഈ ബിൽഡിംഗുകളിൽ ഈ നാല് വിധേയമായിട്ടുള്ള രീതി നടമാടിക്കൊണ്ടിരിക്കുകയാണ്.
And I'm not judging because I do not know anybody in this complex.
ഞാൻ വിധിക്കുന്നില്ല, ഈ മറ്റുള്ള സഭകളെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ലല്ലോ.
But it happened in Paul's day.
എന്നാൽ പൗലോസിന്റെ നാളുകളിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു.
It happens in my country.
എന്റെ രാജ്യത്തിൽ അത് നടക്കുന്നു.
And so I'm assuming it happens in Doha too.
അതുകൊണ്ട് തന്നെ ഈ ദോഹയിലും അപ്രകാരം ഉള്ള രീതികൾ നടമാടുന്നു എന്ന് ഞാൻ അനുമാനിക്കുകയാണ്.
The only place in the world I know it does not happen.
ഇത് നടക്കാത്ത ലോകത്തിലുള്ള ഏക സ്ഥലം എന്നുള്ളത് കേരളത്തിൽ മാത്രമാണ്.
Do you know that laughter is a sign of guilt?
ഒരുപക്ഷേ നമ്മുടെ ഈ ചിരി അത് നമ്മുടെ കുറ്റത്തിന്റെ ഒരു ലക്ഷണമാണ്, കുറ്റബോധത്തിന്റെ ലക്ഷണമാണ്.
The competition, and he says in verse 15, some to be sure are preaching Christ from envy, from strife, some from goodwill.
അവിടെ പറയുന്ന പതിനഞ്ചാം വാക്യത്തിൽ ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ.
He's talking here with athletic term.
ഇവിടെ താൻ സംസാരിക്കുന്നത് കായിക മത്സരത്തിന്റെ ആ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ ആ ഉപമ പറഞ്ഞുകൊണ്ടാണ് താൻ എഴുതുന്നത്.
It's language that is athletic. There's discipline, there's purpose.
അത് കായിക ഭാഷയാണ്, മത്സരത്തിന്റെ ഭാഷയാണ്. അവിടെ ഒരു ഉദ്ദേശമുണ്ട്, അതിനായിട്ടുള്ള അഭ്യാസമുണ്ട്.
And he says the message is Christ.
അവിടെ സന്ദേശം എന്നുള്ളത് ക്രിസ്തു തന്നെയാണ്.
They're all preaching Christ.
അവരെല്ലാം ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്.
But number 2, the tips.
അവരുടെ ഉദ്ദേശം.
Oh, that's a problem.
അവിടെയാണ് പ്രശ്നം.
Some of us dare to preach Christ with the wrong motive.
നമ്മളിൽ ചിലരെങ്കിലും കർത്താവിനെ തെറ്റായ ഉപദേശത്തോട് കൂടി പ്രസംഗിക്കാൻ ധൈര്യം കാണിക്കാറുണ്ട്.
I hope that all of us examine ourselves whether we're teaching Sunday school or the ladies group. Whenever we're opening the word of God that we are preaching Christ with pure motives.
Sunday school aikotte mattulla upadesha thalangal aikotte avadukkeyum nam seriyaya ichiyodu kooda allengil seriyaya udeshathodu kooda aanu Christune padipikkunnu ennu karuthikollanam.
Notice the competition we have there. I have it written down for you.
Ivide njan note il regapadithikkunna pole oru malsaram nadakkiyanu.
In verse 15.
Appa 15th vakyathil
there's envy and strife on one side.
Asuyam pinakkavum oru bhagathu.
Do you know preachers that like to criticize other preachers?
മറ്റ് ഉള്ള പ്രസംഗരെ കുറ്റം പറയുന്ന പ്രസംഗികളെ നിങ്ങൾക്ക് അറിയാമോ?
Preachers that always bring up the problems, always bring up the negative things.
എപ്പോഴും പ്രശ്നങ്ങളും നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രസംഗകർ.
We had a preacher at our assembly in Peru when I was a missionary there.
ഞാൻ പെറുവിൽ മിഷണറി ആയിരുന്നപ്പോൾ ഞങ്ങളെ സന്ദർശിച്ചതായിട്ടുള്ള ഒരു പ്രസംഗിനെ എനിക്കറിയാം.
And the senior missionary would spend 2 weeks preparing the assembly for his coming.
ഞങ്ങളുടെ സ്ഥലം സഭയിലെ സീനിയർ ആയിട്ടുള്ള മിഷണറി രണ്ടാഴ്ച വട്ട കാലം ഈ ഒരു ദാസന്റെ വരവിനായി സഭയെ ഒരുക്കാറുണ്ട്.
Because he would criticize everything about us in the assembly.
എന്നാൽ വരുമ്പോൾ ഈ അസംബ്ലിയിലുള്ള എല്ലാത്തിനെയും കുറിച്ച് താൻ അവിടെ വിമർശന രൂപം താൻ പറയുമായിരുന്നു.
He was the invited speaker.
താൻ ആയിരുന്നു ക്ഷണിക്കപ്പെട്ട പ്രാസംഗൻ.
And he thought he was some herald from God to set us all straight.
അതുകൊണ്ട് തന്നെ താൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു ദൂതൻ എല്ലാവരെയും നേരെയാക്കാനുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധത്തോടു കൂടാണ് താൻ കാര്യങ്ങൾ ഏർപ്പെടുന്നത്.
The ladies didn't ever have their heads covering on just right.
ചില സഹോദരിമാർ ശരിയാം വിധം തല മറച്ചിട്ടില്ലായിരുന്നു.
And we had to keep our hands behind our back as if we clapped we were going to be read out of fellowship.
അവിടുത്തെ സഹോദരന്മാർ കൈകൾ പുറകിൽ അടിക്കണമായിരുന്നു, ഒരുപക്ഷേ കൈ താളം അടിച്ചു പോയാൽ അത് തെറ്റായി പോകും.
We didn't enjoy his ministry.
ഞങ്ങൾക്ക് ഒരു കാരണവശാലും തന്റെ ശുശ്രൂഷ ആസ്വാദകം അല്ലായിരുന്നു.
But then on the other side in verse 15 there's those that come out of goodwill.
എന്നാൽ മറുഭാഗത്ത് 15ാം വാക്യത്തിൽ തന്നെ നല്ല മനസ്സോട് കൂടി ചെയ്യുന്ന വ്യക്തികളുമുണ്ട്.
They come looking for the good.
അവർ നന്മയെ തേടി അന്വേഷിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു.
In the churches Paul planted and visited and wrote letters to were there problems?
അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതായിട്ടുള്ള സഭകളിൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ?
Did he address the problems?
ആ പ്രശ്നങ്ങളെ താൻ അഭിസംബോധന ചെയ്തിരുന്നോ?
Sometimes was he even somewhat severe?
ചില കാര്യങ്ങളിൽ താൻ വളരെ കർക്കശമായി എഴുതേണ്ടി വന്നിട്ടുണ്ടല്ലോ.
Yes.
അതൊക്കെ നടന്നിട്ടുണ്ട്.
But always for the good of that church.
എന്നാൽ അതിന്റെ ഒക്കെ പിന്നിൽ വ്യാപരിച്ച ഉദ്ദേശം ആ സ്ഥലം സഭയുടെ നന്മയ്ക്കായിട്ട് മാത്രമായിരുന്നു.
Never looking to exalt Paul.
തന്നെ തന്നെ ഉയർത്തുവാനായിട്ട് താൻ ഒരിക്കലും എഴുതിയിട്ടില്ല.
But looking for the goodwill of the church.
മറിച്ച് ആ സഭയുടെ നന്മ മാത്രം അതിനാണ് മുൻഗണന കൊടുത്തത്.
Then 16 and 17 there's another competition.
16ഉം 17ഉം വാക്യത്തിൽ മറ്റൊരു മത്സരം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു.
The latter do it out of love. Those are the ones that do it out of goodwill.
നല്ല മനസ്സോടുകൂടി ചെയ്യുന്നവർ അവർ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്.
Knowing that I am appointed for the defense of the gospel.
ഞാൻ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ടാണ് ഇവിടെ കിടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു.
So that's not in your notes. That's the good side. So there's selfish ambition in verse 17.
17ാം വാക്യത്തിൽ അത് നിങ്ങളുടെ നോട്ടുകളിലില്ല, നല്ല വശം 17ാം വാക്യത്തിൽ ശാഠ്യത്താൽ എന്ന് ഞാൻ നോട്ടിൽ കുറിച്ചിട്ടുണ്ട്.
Versus love in verse 16.
അപ്പോൾ 16ാം വാക്യത്തിൽ സ്നേഹത്താൽ ചെയ്യുന്നവരും ഒരു വശത്ത്, ശാഠ്യത്താൽ ചെയ്യുന്നവരും മറുഭാഗത്തും.
So this time he gives us the good side first.
അതുകൊണ്ട് പൗലോസ് ആദ്യം ആ നല്ല വശമാണ് നമുക്ക് ആദ്യം പറഞ്ഞിരുന്നത്.
Those that preach out of goodwill also preach out of love.
നല്ല മനസ്സോടുകൂടെ പ്രസംഗിക്കുന്നവർ അവർ സ്നേഹത്തോടു കൂടിയാണ് പ്രസംഗിക്കുന്നത്.
And what are they doing?
അവരെന്താണ് ചെയ്യുന്നത്?
They're defending the gospel.
അവർ സുവിശേഷത്തിന്റെ പ്രതിവാദം തള്ളുന്നു.
you can put down in your notes that the bad side
അതിനെ പ്രകാരം നിങ്ങൾ നോട്ടിൽ എഴുതാം ആ തെറ്റായ ആ ഉദ്ദേശം
they don't defend the gospel
അവർ ഒരിക്കലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി നിലകൊള്ളുന്നില്ല
they defend their own points of view
അവരുടെ തന്നെ വീക്ഷണങ്ങളെ മാത്രമാണ് അവർ പ്രതിവാദിക്കുന്നത്
and that's where legalism comes from
അവിടെയാണ് നിയമപരമായിട്ടുള്ള ആ തർക്കങ്ങൾ ഉരുവാകുന്നത്
but the good ones defend the gospel
എന്നാൽ നല്ലവർ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്
notice he talked about the gospel in verse 5
അപ്പോസ്തലൻ പൗലോസ് അഞ്ചാം വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ
where we all participate in the gospel
നാമെല്ലാം സുവിശേഷത്തിന്റെ പങ്കാളികളാണ് എന്ന് താൻ ഓർപ്പിക്കുകയുണ്ടായി
and in verse 7 we confirm the gospel
നാമെല്ലാം സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിനായി നാം യത്നിക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായി
and in verse 12 the gospel needs to progress to other places
മാത്രമല്ല 12ാം വാക്യത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി അഭിവൃദ്ധി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരണം
verse 27 oh that I would be worthy of the gospel
27ാം വാക്യത്തിൽ താൻ പറയുന്നത് ഈ സുവിശേഷത്തിന് യോഗ്യമാംവണ്ണം ആയിരുന്നെങ്കിൽ
that's because verse 15 we're preaching Christ
അതെന്തെന്നാൽ 15ാം വാക്യത്തിൽ താൻ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്
Oh but in verse 17 the bad ones
എന്നാൽ 17ാം വാക്യത്തിൽ ആ മോശപ്പെട്ടവർ
once again are still proclaiming Christ
അവർ വാസ്തവ അവർ ഇപ്പോഴും ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്
the former
എന്നാൽ മുൻപുള്ളവർ
that is those that proclaim Christ out of envy
our ee durmanasashiyodu kude krisuvine prasangikkunnavar
the former proclaim Christ out of selfish ambition rather than from pure motives
our shatyathal aanu krisuvine prasangikkunnathu avar nirmalathayodu kude alla krisuvine prasangikkunnathu
not only are they trying to pump themselves up and make themselves great
avare thanne velidaaki shreshanmaraakkan avar thuniyunu
not only are their motives unpure
avrude aa udeshangal adile aa udesha shuddhi illa avarku
but look at the last phrase of the verse
ennal aa vakyathinte avasanathe vakkukal shradhikkya
cause me distress in my imprisonment
avar ende bendhanangalil enikku klesham varuthuan bhavichukonde
apparently they were criticizing paul
avar apostle paulosine thanne avade vimarsikkayirunnu
they were probably saying things like paul deserves to be in prison
oru pakshe aa karagrathil adakkappeduvan yogyanana paulos ennaanu oru pakshe avar parannirikkunnathu
paul should never have gone to Jerusalem.
പൗലോസ് ഒരിക്കലും യെരുശലേമിലേക്ക് പോകരുതായിരുന്നു.
The Holy Spirit warned him not to go.
പരിശുദ്ധാത്മാവ് തനിക്ക് മുന്നറിയിപ്പ് നൽകി കൊടുത്തുവല്ലോ.
And he went anywhere.
എന്നിരുന്നാലും താൻ യെരുശലേമിലേക്ക് പോയി.
So that crazy man deserves to be in prison.
അതുകൊണ്ട് ആ ബുദ്ധിഹീനനായ മനുഷ്യൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുവാൻ യോഗ്യനാണ്.
Negative.
അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്.
Criticizing.
അവിടെ വിമർശന വിമർശനങ്ങൾ വിമർശന ബുദ്ധി.
Selfish ambition.
ശാഠ്യം.
They're down here
our ഇവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്
spiritually
ആത്മീയമായിട്ട് ഇവിടാണ് എങ്കിൽ തന്നെയും
Paul's up here spiritually
അപ്പോസ്തല പൗലോസ് ആത്മീയമായ നിലയിൽ ഈ ഉന്നത സ്ഥാനത്താണ് എങ്കിൽ പോലും
and instead of trying to improve their lives and be more like Christ
അവരുടെ ജീവിതങ്ങൾ പൗലോസിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിനോളം വളരുവാൻ ഉദ്ദേശിക്കുന്നതിനു പകരം
they're trying to pull Paul down into their mud
അവർ പൗലോസിനെ അവരുടെ ആ നിലവാരത്തിലേക്ക് വലിച്ചു താഴ്ത്താനാണ് അവർ ശ്രമിക്കുന്നത്
don't you love verse 18
അപ്പോൾ 18ാം വാക്യം നാം ഏവർക്കും ഇഷ്ടമുള്ള ഒരു
Paul doesn't worry about those people.
അപ്പോസ്തല പൗലോസ് ഇവരെക്കുറിച്ച് ഒരു ചിന്താകുലനും അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
Have you ever been criticized?
എപ്പോഴെങ്കിലും നിങ്ങൾ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ?
I'm in the midst of it at the moment. Not here.
ഇവിടല്ല പക്ഷേ ഞാൻ വിമർശനങ്ങളുടെ നടുവിലാണ് എന്റെ ജീവിതം.
There are some changes in our ministry worldwide.
ലോകമെമ്പാടും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ചില വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
And I'm the old man.
ഞാൻ ആണ് ഏറ്റവും പ്രായം ചെന്ന വ്യക്തി.
And I don't want some of their changes.
അവരുടെ ചില മാറ്റങ്ങൾ എനിക്ക് അത്ര വലിയ കണ്ട് താല്പര്യമില്ല.
And I'm not going to go into it but there is some criticism going on.
അതിന്റെ സാങ്കേതികത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും എനിക്ക് എതിരായി അത് നിമിത്തം വിമർശനങ്ങൾ ഉരുവാകുന്നുണ്ട്.
I have two choices.
എനിക്ക് രണ്ട് തിരഞ്ഞെടുപ്പുകളേ ഉള്ളൂ.
I can fight back out of envy and strife.
എനിക്ക് ഈ അസൂയയും പിടക്കവും പൂണ്ട് അവരുമായിട്ട് എനിക്ക് വഴക്കുകൂടാൻ സാധിക്കും.
I can fight back out of selfish ambition.
അല്ല ശാഠ്യത്താൽ അവരെ എനിക്ക് എതിർത്ത് നിൽപ്പാൻ സാധിക്കും.
I can fight back verse 18 out of pretense.
അല്ല നാട്യമായിട്ട് അവരോട് വിരോധമായി നിൽപ്പാൻ എനിക്ക് സാധിക്കും.
Not Paul.
എന്നാൽ പൗലോസ് പൗലോസിന് അത് സാധ്യമല്ല
verse 18
അപ്പോൾ 18ാം വാക്യം ശ്രദ്ധിക്കുക
what then
അപ്പോൾ പക്ഷേ പൗലോസ് പറയുന്നത് എന്തായാലും
only that in every way whether in pretense or truth Christ is proclaimed.
നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധേയമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്.
Paul says, I'm not even going to judge their motives.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അവരുടെ ഉദ്ദേശങ്ങളെ ഞാൻ ഒരു കാലത്തും വിധിക്കുവാൻ പോലും പോകുന്നില്ല.
If they do it out of pretense,
അവർ നാട്യമായിട്ട് അത് ചെയ്താൽ,
he says at the end of the verse,
ആ വാക്യത്തിന്റെ അവസാനത്തിൽ തൻ പറയുന്നത്,
I rejoice.
ഞാൻ അത് സന്തോഷിക്കുന്നു.
He says if they do it in truth,
എന്നാൽ പരമാർത്ഥ്യ ഹൃദയത്തോട് കൂടി അവർ ചെയ്തുവെങ്കിലോ,
so those are the good ones.
അത് നല്ല വ്യക്തികളാണ്.
Paul says, yes, I will rejoice.
എന്നാൽ പോലും അതിലും എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്.
So those that are doing it out of pretense,
നാട്യമായിട്ട് ചെയ്യുന്നവർ,
I rejoice.
അവരും ഞാൻ സന്തോഷിക്കുന്നു.
Because Christ is being proclaimed.
എന്നാൽ ഒടുക്ക ക്രിസ്തുവിനെ അല്ലയോ അവർ പ്രസംഗിക്കുന്നത്.
Maybe they're even doing it out of wrong motives.
അവർ തെറ്റായ ഉദ്ദേശം കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്.
And maybe they do it and are able to get money out of people and they have a better car.
ഒരുപക്ഷേ അവരുടെ ആ പ്രവർത്തന മുഖാന്തരം കൂടുതൽ ധനം അവർക്ക് നേടുവാനും സമ്പത്ത് അവർക്ക് നേടുവാനും ഇടയായിത്തീരുന്നുണ്ടായിരിക്കും.
I'm not going to worry about those things, Paul says.
എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല.
And if they do it out of the right motive,
ശരിയായ ഉദ്ദേശത്തോടുകൂടി അവർ ചെയ്യുന്നുവെങ്കിൽ,
I'll rejoice for that too.
ഞാൻ അതിലും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു.
We all have a lot to learn from verse 18.
ഓ 18 ആം വാക്യത്തിൽ നാം ഏവർക്കും പഠിക്കാനായിട്ടുള്ള ബൃഹത്തായ ഒരു പാഠമുണ്ട്.
Don't worry about the competition.
ഈ മത്സരത്തെക്കുറിച്ച് നാം ഒരിക്കലും ചിന്താകുലരായി തീരരുത്.
Don't worry about whether people are more gifted than you are.
കൂടുതൽ അവിടെ ഗിഫ്റ്റുകൾ ലഭിച്ച വ്യക്തികളാണോ എന്ന് നാം ചിന്തിച്ച് വ്യസനപ്പെടരുത്.
Don't worry if people can preach better than you can preach.
നമ്മളെക്കാൾ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കരുത് മറ്റവരെക്കുറിച്ച്.
Don't worry if things in life seem to come easier for other people.
ചില വ്യക്തികൾക്ക് ജീവിതത്തിലെ ആ കാര്യങ്ങളൊക്കെ വളരെ വളരെ സുലഭമായി ലഭിക്കുന്നു എന്ന് ഓർത്ത് നാം വ്യസനിക്കരുത്.
Don't worry if the other ladies prettier than you are.
മറ്റുള്ള സഹോദരിമാർ നമ്മളെക്കാൾ മനോഹരമായി കാണപ്പെടുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ വ്യസനിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കരുത്.
Proclaim Christ.
മറിച്ച് നാം ക്രിസ്തുവിനെ പ്രസംഗിക്കണം.
Rejoice in him.
ക്രിസ്തുവിൽ സന്തോഷിക്കണം.
And whenever somebody proclaims Christ,
മാത്രമല്ല ആരെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എങ്കിൽ,
rejoice in him.
അവരിൽ അവരോട് ചേർന്ന് സന്തോഷിക്കുക. അതൊരു കരിസ്മാറ്റിക് ആയിരുന്നാൽ പോലും സന്തോഷിപ്പാൻ വകയുണ്ട്.
Can you rejoice in the charismatic too?
നിങ്ങൾക്കും കൂടെ ചേർന്ന് സന്തോഷിപ്പാൻ സാധിക്കോ?
You know, even those that don't know the Lord in some ways proclaim him.
ക്രിസ്തുവിനെ അറിയാത്തവർ പോലും ചില സന്ദർഭങ്ങളൊക്കെയും ക്രിസ്തുവിനെ പ്രസംഗിക്കാറുണ്ട്.
There are groups in this complex that don't have the truth of the gospel.
ഈ കെട്ടിട സമുച്ചയത്തിൽ കൂടി വരുന്ന അനേകർ സുവിശേഷത്തിന്റെ സത്യം അറിയുന്നില്ല എങ്കിൽ പോലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട്.
But they read the Bible in their services.
അവർ ബൈബിൾ തന്നെയാണ് വായിക്കുന്നത്. അവർക്ക് ആത്മീയ ശുശ്രൂഷകളുണ്ട്.
And so the Spirit of God can take his the word of the Lord and convict people of sin.
അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനം ആ സന്ദർഭത്തിൽ പോലും എടുത്ത് ആളുകളെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുവാൻ സാധിക്കും.
So Paul would rejoice in the Catholic Church.
അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് കത്തോലിക്ക സഭയിൽ വചനം പാരായണം ചെയ്യുന്നതിൽ പോലും സന്തോഷിക്കും.
He wouldn't go there and he wouldn't agree.
അവിടെ താൻ പോയി അവരോട് ഏകീഭാവം ഒരുപക്ഷേ തനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല.
But if Christ is proclaimed,
എന്നാൽ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ,
then Paul says, I'll let God take care of his proclamation.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ദൈവം തന്റെ വചനഘോഷണത്തെ ആ ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെ പരമേൽപ്പിച്ചു കൊടുക്കും.
You see, the Catholics or the Charismatics are not our enemies.
നാം ഓർക്കേണ്ട വസ്തുത കത്തോലിക്കരായിക്കോട്ടെ കരിസ്മാറ്റിക്കരായിക്കോട്ടെ അവർ നമ്മുടെ
The devil is our enemy.
നമ്മുടെ ശത്രു എന്നുള്ളത് പിശാചാണ്.
And we are responsible for the truth that we have.
നമുക്ക് ലഭിച്ചതായിട്ടുള്ള സത്യത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ഉത്തരവാദിത്വം.
And so we must proclaim Christ.
അതുകൊണ്ട് നാം ക്രിസ്തുവിനെ പ്രസംഗിക്കണം.
Out of goodwill.
നല്ല മനസാക്ഷിയോട് കൂടി പ്രസംഗിക്കണം.
Out of love.
സ്നേഹത്തോട് കൂടിയാണ് പ്രസംഗിക്കണം.
And in truth.
നിർമ്മലതയോടെ പ്രസംഗിക്കണം.
If others are doing it differently or wrongly.
മറ്റവർ തെറ്റായിട്ടോ ദുരുദ്ദേശത്തോട് കൂടിയോ അത് ചെയ്യുന്നുവെങ്കിൽ,
the best way to deal with that.
അവരുമായിട്ട് ഏർപ്പെടുവാനുള്ള നല്ല ഉപാധി.
Is talk to God about it.
ദൈവത്തോട് അതിനെക്കുറിച്ച് സംഭാഷിക്കുക.
He can change them.
ദൈവത്തിന് അവർക്ക് വ്യതിയാനം വരുത്തുവാൻ സാധിക്കും.
Or he can discipline them.
അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ബാലശിക്ഷ നൽകി കൊടുക്കാൻ സാധിക്കും.
Or he can bring them to truth.
അല്ലെങ്കിൽ അവരെ സത്യത്തിലേക്ക് ആനയിപ്പാനും ദൈവത്തിന് സാധിക്കും.
So sometimes competition exists, but you don't have to win it.
ചിലപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ മത്സരം അത് ഉണ്ട് എങ്കിൽ തന്നെയും അത് ജയിക്കണം എന്നുള്ള നിർബന്ധം നമ്മുടെ മേൽ നൽകിയിട്ടില്ല.
The World Cup is this year, right?
World Cup ഈ വർഷമാണല്ലോ.
I've got a problem.
എനിക്കൊരു പ്രശ്നമുണ്ട്.
Because both Peru and Colombia have classified.
പെറുവും കൊളംബിയയും ആ വേൾഡ് കപ്പിൽ യോഗ്യരായി തീർന്നിരിക്കുകയാണ്.
And what would happen if we came to the final and it were Peru, my one home country, and Colombia, my other home country?
Final ലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് ടീമുകൾ പെറുവും കൊളംബിയയും ആയിരിക്കുന്നു എങ്കിൽ ഇവ രണ്ടും എന്റെ മാതൃ രാജ്യങ്ങളാണ്. ആ ഒരു തരണം ഞാൻ എങ്ങനെ നേരിടും എന്നുള്ളതാണ്.
Number one, I would believe in miracles.
ഒന്ന്, ഞാൻ അതിശയ പ്രവൃത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു.
Because they won't get there.
എന്നാൽ ഒരിക്കലും അവർ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പെടുകയില്ല.
But even if that's the situation,
എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉളവാ ആകുന്നു എങ്കിൽ പോലും,
I don't have to choose.
ഞാൻ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല.
And when it comes to the work of the Lord, I don't have to choose.
അതുപോലെ തന്നെ ക്രിസ്തുയേശുവിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള യാതൊരു നിർബന്ധവും എന്റെ മേലില്ല.
Don't call me an Arminian.
എന്നെ ഒരു അർമേനിയൻ എന്ന് വിളിക്കരുത്.
Don't call me a Calvinist.
എന്നെ ഒരു കാൽവിനിസ്റ്റ് എന്ന് വിളിക്കരുത്.
Don't call me a follower of Darby.
ഡാർബിയുടെ ഒരു അനുഗായിയാണ് എന്ന് എന്നെ കുറിച്ച് കരുതരുത്.
Don't criticize me if I read John Piper.
ജോൺ പൈപ്പർ ഞാൻ വായിക്കുന്നുവെങ്കിൽ അത് നിമിത്തം എന്നെ വിമർശിക്കരുത്.
I'm a Christian.
ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യാനിയാണ്.
I'm a follower of the Lord.
ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ്.
And I proclaim his name.
ഞാൻ ക്രിസ്തുവിന്റെ നാമത്തെയാണ് പ്രഖ്യാപിക്കുന്നത്.
And I give him the glory.
ഞാൻ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നു.
And so we don't have to worry about the competition.
അതുകൊണ്ട് ഈ മത്സരത്തെക്കുറിച്ച് ഒരിക്കലും നാം ചിന്താകുലരായി തീരരുത്.
Now Paul says, if you want to be sure that I don't worry about the competition, here's my conviction.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ മത്സരത്തെക്കുറിച്ച് അകലെ ആയി തിരണ്ട എങ്കിൽ ഈ ഈ എന്റെ ദൃഢവിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക.
Verse 19 starts with on a very nice note.
പത്തൊമ്പതാം വാക്യം നല്ല ഒരു 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 നിലയിലാണ് അത് ആരംഭിക്കുന്നത്.
It's the expectation.
അത് പൗലോസിന്റെ ഒരു ഉദ്ദേശത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
So you can put in your note the expectation.
നിങ്ങളുടെ ആ നോട്ടുകളിൽ കുറിപ്പുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്താം.
That he's going to get out of prison.
താൻ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു തന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ തന്റെ ഒരു എക്സ്പെക്ടേഷൻ.
There's no better feeling than getting out of prison.
കാരാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനേക്കാൾ മറ്റൊരു ശ്രേഷ്ഠമേറിയ ഒരു വികാരമില്ല, സന്തോഷമില്ല.
I know because I was there once.
എനിക്ക് അത് നല്ലവണ്ണം അറിയാം. എന്തെന്നാൽ ഞാൻ ഒരു പ്രാവശ്യം ബദ്ധനായി തീർന്നിട്ടുണ്ട്.
You want to hear the gossip?
ഏഷ്ണി, അതിനെ കുറിച്ച് ഉള്ള ഏഷ്ണി നിങ്ങൾ കേൾക്കണോ?
I got arrested when I was in Peru once.
ഞാൻ പെറുവിലായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെടുവാൻ ഇടയായി തീർന്നു.
You want to hear what the sin was?
പാപം എന്തായിരുന്നു എന്ന് നിങ്ങൾ കേൾക്കണോ?
No, there was no sin.
പാപം ഒന്നും അല്ലായിരുന്നു എന്റെ കാരണം.
The immigration man mixed up the paperwork.
ഇമിഗ്രേഷനിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ എന്റെ നിയമപത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ ഇടയായി തീർന്നു.
A printing machine I was importing.
ഒരു പ്രിന്റിംഗ് മെഷീൻ ഞാൻ രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവായിരുന്നു.
And those were in the days of terrorism, and so printing machines were used to print subversive materials.
ആ സമയങ്ങളിൽ പെറുവിൽ ഭീകരവാദത്തിന്റെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിന്റിംഗ് മെഷീനുകൾ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സന്ദർഭമായിരുന്നു ആ സമയം.
They did all the paperwork to pay the taxes and import the machine correctly.
അവർ ആ പ്രിന്റിംഗ് മെഷീൻ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ടാക്സുകളും അതിന്റെ പത്രങ്ങളും എല്ലാം ക്രമമായിട്ട് ചെയ്തിരുന്നു.
I went to pick up the machine.
ആ മെഷീൻ സ്വായത്തമാക്കുവാനായിട്ട് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ,
And the paperwork wasn't there in the office.
അവിടെ ആ നിയമ ഡോക്യുമെന്റ്സ് അവിടെ ഓഫീസിൽ ഇല്ലായിരുന്നു.
Do you know where the paperwork is? Asked me.
അവിടെ ആ നിയമപ്രകാരമായിട്ടുള്ള പേപ്പറുകൾ എവിടെയാണ് എന്ന് അവരോട് ചോദിക്കുകയുണ്ടായി.
I said, yes, I know where the originals are.
ഞാൻ പറഞ്ഞു അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പകർപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്നു.
Oh, then just take the machine. That's okay.
അപ്പോൾ അവർ പറഞ്ഞു ആ മെഷീൻ എടുത്തുകൊണ്ട് പോവുക.
I hadn't driven 20 meters out of the building.
ആ ബിൽഡിംഗ് വിട്ട് ആ മെഷീനുമായി 20 മീറ്റർ ഞാൻ കടന്നില്ല.
And the police stopped me.
അപ്പോൾ എന്റെ ആ പോലീസ് എന്നെ അവിടെ നിർത്തി.
Where's the paperwork?
ഈ നിയമ രേഖകൾ എവിടെ?
Oh, my colleague has it in the next town where I'm going.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ സ്നേഹിതൻ അടുത്തതായിട്ടുള്ള പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു, അവന്റെ പക്കൽ അതെല്ലാം ഉണ്ട്.
Nope, this is a subversive machine. You're going to print subversive material. Jail.
അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇത് പ്രയാസം പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന ഒരു മെഷീൻ ആണ്, അതുകൊണ്ട് തന്നെ പേപ്പർ ഇല്ല എങ്കിൽ നിന്നെ അവിടെ അറസ്റ്റ് ചെയ്യും.
Not a good feeling in a third world country.
ഒരു മൂന്നാം ലോകത്തിൽ ഉള്ള ഒരു ആയിരിക്കുന്ന ആ അവസരത്തിൽ നല്ലൊരു ചിന്തയല്ല.
But at midnight I sang hymns.
എന്നാൽ ഞാൻ അവിടെ പാട്ടുകൾ പാടി.
No, I didn't sing hymns at night.
ഇല്ല, ഞാൻ പാട്ടുകൾ അങ്ങനെ പാടിയില്ല.
I didn't sleep all night, if you want to know the truth.
സത്യം പറയണമെങ്കിൽ ആ രാത്രി ഒന്നും ഞാൻ ഉറങ്ങുവാൻ ഇടയായി തീർന്നില്ല.
But in the morning,
എന്നാൽ അതിരാവിലെ സമയത്ത്
the big colonel comes into the room.
മേലുദ്യോഗസ്ഥൻ ആ റൂമിലേക്ക് കടന്നു വന്നു.
Says, who's Fleming?
Fleming ആരാണ് എന്ന് താൻ ചോദിക്കുകയുണ്ടായി.
And who knows Senator Ferreira?
സെനറ്റർ ഫെരേര ആർക്കറിയാം?
I said that would be me.
അത് ഞാനാണ് എന്ന ഭാവത്തിൽ ഞാൻ കൈകളെ ഉയർത്തി.
One of the elders in the assembly was the brother of one of the senators of the country.
ആ കൺട്രിയിലെ രാജ്യത്തിന്റെ സെനറ്റർ ആയ ഒരു വ്യക്തിയുടെ സഹോദരനായിരുന്നു ഞങ്ങളുടെ സ്ഥലം സഭയുടെ മൂപ്പൻ.
And as it works in third world countries,
അത് ചില മൂന്നാം ലോകത്തിലൊക്കെയും അങ്ങനെ ബന്ധങ്ങൾ അവിടെ സാധിക്കും.
The senator just makes a call to the police chief and says, let him go, and he lets you go.
Senator police-ne vilichu paranju ee vyaktiye vittu kalega vittu viduga aa reethiyil enikku swaandhriyam levippan idaye thirunnu.
Yeah, the food wasn't good, so I didn't want to stay.
Akaragrathile food athra porayirunnu adukonda.
And Paul, he had been in prison now for nearly 4 years.
Appo sai Paulus-ne sambandhichu than 4 varshakalamayittu ee karagrathilaanu.
I'm sure he was sick of the food too.
Thanum avade lebikkuna bhashanathrodulla bandhathil thana valare prayasam anubhavichu ennu njan karuthunnu.
Verse 19, I know that this will turn out for my deliverance through your prayers and provision of the Spirit of Jesus Christ.
പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു.
According to my earnest expectation and hope that I shall not be put to shame in anything.
അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മയമപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
But that with all boldness Christ shall even now as always be exalted in my body whether by life or death.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു.
There is two possibilities of deliverance here.
ഇവിടെ തനിക്ക് ലഭിച്ച വിടുതലിനോടുള്ള ബന്ധങ്ങളുണ്ട്.
And I think probably talking about both of them.
ഒരുപക്ഷേ ഈ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് ഇവിടെ പറയുന്നു എന്ന് ഞാൻ കരുതുന്നു.
He was talking about physical deliverance from the physical prison.
ഇവിടെ ശാരീരികമായ ആ കാരാഗ്രഹത്തിൽ നിന്നുള്ള ശാരീരികമായ വിടുതലിനെ കുറിച്ച് ഒരുപക്ഷെ താൻ ഇവിടെ എഴുതുകയാണ്.
And he expected that to happen.
അത് നടക്കും എന്ന് താൻ വളരെ അധികം പ്രതീക്ഷിച്ചിരുന്നു.
But as we go down through the chapter, we'll see he's talking about life or death.
എന്നാൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ ജീവനെയും മരണത്തെയും കുറിച്ച് ഉള്ള ചിന്ത നമുക്ക് അവിടെ പ്രദാനം ചെയ്യുകയാണ്.
And the Roman sword could take his head off any day.
Roman samrajyathinte vaal ede divasavum thande jeevan odukkuvan praaptamayirunnu.
But if you read the passage, you notice Paul's attitude.
Ennal aa bhagam vaaikkumbol Paulusinte manobhavam valare namukku vilangi varunnathayittund.
If I lose my head for the cause of Christ,
Christu yesu nimittam ente thala nashtapettal polum,
that is not defeat.
Adu oru tholviyalla.
That's deliverance.
Adum vidudalana.
For me to live as Christ and to die is
enal enikke jeevikkunnathu Christu marikkunnathu laabhamaanu.
And we say, oh, what a wonderful thing Paul said.
Naan parayum etrayo manoharamayittulla oru kaaryamaanu Paulus paranjathu.
I agree with him.
Njan thaanumayitta eegibavikkunnu.
For me to live as Christ and to die,
enikke jeevikkunnathu Christuvum marikkunnathu.
Well, just a minute.
Oru nimisham nilkkuka.
Are you willing to die?
Marikkuvan ningal manasullavaraano?
If you went as a missionary with some of your fellow men to Bhutan,
നിങ്ങളുടെ കൂട്ടുസഹോദരന്മാരൊത്ത് ഭൂട്ടാനിലേക്ക് ഒരു മിഷണറി യാത്രയിലേക്ക് പോയെന്ന് കരുതുക.
And you were in a little secret house meeting there, which some of your fellow men are doing for the glory of God.
നിങ്ങളുടെ കൂട്ടുസഹോദരന്മാർ ചെയ്യുന്ന പോലെ അവിടെ രഹസ്യമായിട്ട് ഒരു ഭവനത്തിൽ നിങ്ങൾ കൂടി വന്നു എന്ന് കരുതുക.
And the police burst in and caught you and put a gun to your head.
പെട്ടെന്ന് പെടുന്നനെ ആ പോലീസ് ആ ഭവനത്തിലേക്ക് കടന്നു വരിക നിങ്ങളെ തോക്കിന്റെ മുന്നിൽ നിർത്തുക.
Are you willing to stand true to the gospel?
സുവിശേഷത്തിന്റെ സത്യത്തിനായി നിലകൊള്ളുവാൻ ആ തരുണത്തിൽ നിങ്ങൾക്ക് സാധിക്കുമോ?
If they give you an option to leave just by denying the faith?
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 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 അവസരം അവർ നൽകി തരികയാണ് വിശ്വാസം ത്യജിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവനിലേക്ക് കടക്കാം എന്ന് പറയുകയാണെങ്കിൽ.
See, it's easy to read verses like this.
ഇപ്രകാരമുള്ള വാക്യങ്ങൾ വായിച്ചു പോകാൻ വളരെ എളുപ്പമാണ്.
It's a little different when the gun is at your head.
എന്നാൽ യാഥാർത്ഥ്യത്തിൽ തോക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് അല്പം പ്രയാസകരമായി തോന്നും.
But in our society here in Qatar or in USA,
നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഖത്തറിലായിക്കോട്ടെ യു എസിലായിക്കോട്ടെ
ഇറ്റ്സ് നോട്ട് ദ ഗൺ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് സോൾജർ ദാറ്റ് ഐ ആം സ്കെയർഡ് ഓഫ് ഫോർ ഔർ ലോക്കൽ ചർച്ചസ്
നമ്മുടെ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലുള്ള ആ തോക്കിന്റെ മുനയല്ല നാം ഭയപ്പെടുന്നത്
But it is the subtleness of the gun of materialism.
മറിച്ച് നാം ഭയപ്പെടേണ്ടതായിട്ടുള്ള വസ്തുത ഈ ഭൗതികത്വത്തിന്റെ ആയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ആക്രമണം
Paul is willing to die for the gospel.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തിനായി മരിക്കുവാൻ ഒരുക്കമുള്ളവനാണ്.
That's why he was in prison.
അതുകൊണ്ട് തന്നെയാണ് താൻ കാരാഗ്രഹത്തിലാക്കപ്പെട്ടത്.
He didn't live for himself.
തനിക്കായിട്ട് തന്നെ താൻ ജീവിച്ചില്ല.
He could have been a wealthy Pharisee with a Mercedes Benz in Jerusalem.
വളരെ ധനികനായിട്ടുള്ള ഒരു പരീശനായി ജെറുസലേമിൽ അവിടെ തനിക്ക് വിഹരിക്കുവാൻ സാധിക്കുമായിരുന്നു.
But he chose the sacrificed life.
എന്നാൽ അവിടെ യാഗമായി അർപ്പിക്കപ്പെട്ട ഒരു ജീവന്റെ ഉടമയായി താൻ തീർന്നു
and when it comes to the point there was a sword hanging over his head
ഈ തരണത്തിലേക്ക് വരുമ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ ആ വാൾ തന്റെ തലയ്ക്കുമീതെ തൂങ്ങപ്പെട്ടിരുന്നു
he says I hope I get out
താൻ പറയുക സാധിക്കുമെങ്കിൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം
but if I don't
അങ്ങനെ നടന്നില്ല എങ്കിൽ പോലും
I'm in the presence of the Lord
ഓ ഞാൻ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമല്ലോ
so he expects
അതുകൊണ്ട് താൻ പ്രതീക്ഷിക്കുകയാണ്
to be freed
വിടുതൽ പ്രാപിക്കണം എന്നുള്ള പ്രതീക്ഷ
But then he talks about exaltation.
എന്നാൽ താൻ അവിടെ ഉയർപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉയർവിനെ കുറിച്ച് താൻ അവിടെ പറയുന്നു.
He says, no matter whether I am freed from this prison or not.
താൻ പറയുന്നത് ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല.
What I live for is that Christ be exalted in my body.
താൻ പറയുന്നത് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു എന്നിൽ കൂടെ മഹിമപ്പെടേണ്ടതിന് തന്നെയാണ് എന്നാണ് താൻ പറയുന്നത്.
Isn't that an interesting concept?
അത് നല്ലൊരു ആശയം ആണ് എന്ന് എനിക്ക് തോന്നുന്നു
whether by life or by death
ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ ക്രിസ്തു എന്നിലൂടെ മഹിമപ്പെടുകയുള്ളൂ
you see in some ways it's easier to be glorified in your body by death
പല ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മരണം മുഖാന്തരം നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിന് മഹിമ ചെലുത്തുവാൻ എളുപ്പമുള്ള കാര്യമായിരിക്കാം
some of you have heard of the story of Gamaliel and you know my uncle was one of those five men
ജമേലിയറ്റിന്റെ കഥ നിങ്ങൾക്കും സുപരിചിതമായിരിക്കും അതിൽ ഒരു വ്യക്തി എന്റെ അങ്കിൾ ആയിരുന്നു
and my uncle Peter Fleming was the last one of the five to
എന്റെ അങ്കിൾ പീറ്റർ ഫ്ലെമിംഗ് മരിച്ച അഞ്ച് പേരിൽ ഏറ്റവും അവസാനം മരിച്ചവനായിരുന്നു
the young Indian boy that killed him is an elder in one of the assemblies today
തന്നെ കൊന്നതായിട്ടുള്ള ആ സ്വദേശിയായ ആ വ്യക്തി ഇന്ന് നമ്മുടെ അസംബ്ലിയിൽ ഒരു എൽഡറാണ്
and he tells us through a translator when I killed your uncle he was walking towards me
ട്രാൻസ്ലേറ്റർ മുഖേനെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞത് നിന്റെ അങ്കിളിനെ ഞാൻ കൊന്നപ്പോൾ അവൻ ഞങ്ങളുടെ അടുക്കലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരുണമായിരുന്നു
and he was calling out of my language why do you do this we come because we love you
അവരുടെ തനതായ ഭാഷയിൽ താൻ പറഞ്ഞത് നിങ്ങളെ സ്നേഹിപ്പാനായി വന്ന ഞങ്ങളോട് നിങ്ങൾ എന്തിനെ ഇങ്ങനെ പ്രവർത്തി ചെയ്യുന്നു
and those words stuck in the heart of that outcast man
ആ ദേശത്തെ ഉണ്ടായിരുന്ന ആ കൊന്ന വ്യക്തി തന്റെ ഹൃദയത്തിൽ ആ വാക്കുകൾ മാറ്റൊളി കൊണ്ടു
and it was part of the process of him coming to the Lord later
പിന്നാളുകളിൽ ക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയായി തീർന്ന വാചകങ്ങളായിരുന്നു അത്
പീറ്റർ ഫ്ലെമിംഗ് ജിം എലിയറ്റ് മാർട്ടേഴ്സ് ഫോർ ദി ഫെയ്ത്ത്
പീറ്റർ ഫ്ലെമിംഗ് ജിം എലിയറ്റ് ഇവരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസ ജീവനേൽപ്പിച്ചു കൊടുത്ത വ്യക്തികളാണ്
ഹി വാസ് 27 ഇയേഴ്സ് ഓൾഡ്
അവർ 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
The same year Jim went to Ecuador as a missionary.
Adhe varsham Jim Ecuadorilekku missionary aayittu kadannu poi.
With Peter.
Peter maayitta kadannu povundayi.
My father and mother went to Africa.
Ende pidavum madavum Africayilekku kadannu poi.
Where I was born and grew up.
Avadaanu njan janichathum valarnathum.
And they served the Lord there for 25 years.
25 varsham kaalam avade Africayil avar Christuvine sevichu povunu.
Planted 12 assemblies and left them with national leadership.
12 sabagale avade sthapikkeyum avar avadte swadeshigale avade adu nethrutva sthanathil aaki vechu avar avadna povunu.
Came back to the United States at the age of
49. 49th vayasil avar United States like thirichu kadannu vannu.
And for 35 years he was a professor at the, of missions at Emmaus.
35 varsha kaalam Emmaus missions nodu ബന്ധത്തിൽ പ്രൊഫസറായി താൻ വേല അനുഷ്ഠിച്ചു
He has students living as missionaries in about 40 countries of the world.
തന്റെ തന്നിൽ നിന്ന് പാഠം അഭ്യസിച്ചിട്ടുള്ള ശിഷ്യന്മാർ 40-ഓളം രാജ്യങ്ങളിൽ മിഷണറി പ്രവൃത്തി ചെയ്തു പോകുന്നു.
In 2 months he will turn 91 years old.
2 വർഷം ആകുമ്പോൾ താൻ 2 മാസം ആകുമ്പോൾ തനിക്ക് 91 വയസ്സ് പ്രായമാകും.
He still can drive his car and he comes to the office every morning at 8 o'clock.
ഈ പ്രൈമറി വയസ്സിലും തന്റെ സ്വയമായിട്ട് കാർ ഓടിച്ച് ഓഫീസിലേക്ക് കടന്നു വരുന്നുണ്ട്.
And he sits down and he writes correspondence courses for Emmaus Correspondence School.
ഇപ്പോഴും താൻ തന്റെ മേശയുടെ വക്കൽ ഇരുന്ന് എമ്മയസിന് വേണ്ടിയിട്ട് കറസ്പോണ്ടൻസ് കോഴ്സുകൾ എഴുതുകയാണ്.
He's been in the ministry for 60 years this year.
60 വർഷക്കാലം ഇന്ന് ഈ വർഷം 60 വർഷക്കാലമായി താൻ മിനിസ്ട്രിയിലായിരിക്കുകയാണ്.
1951 to 2 No, it's more than that. 1951 to the present, whatever long that is.
1951 വർഷം മുതൽ ഇന്നേ വരെ.
My question is, who is the hero?
എന്റെ ചോദ്യം ഇവിടെ ആരാണ് വീരൻ അല്ലെങ്കിൽ പരാക്രമശാലി?
The brother that died at 27 years old?
27 വയസ്സിൽ മരിച്ചു പോയ എന്റെ സഹോദരനോ അല്ലെങ്കിൽ അങ്കിളോ?
The glory of death for Christ.
അവിടെ മരണ മുഖാന്തരം ക്രിസ്തുവിനെ മഹിമപ്പെടുത്തിയ വ്യക്തികൾ.
Or the brother who has faithfully served the Lord day in and day out for all these decades.
അല്ല ഈ വർഷങ്ങളോളം വിശ്വസ്തതയോടെ കൂടെ ഒരു ദിവസം പോലും വിട്ടുവിടാതെ കർത്താവിനെ സേവിച്ച ഈ സഹോദരനോ?
Whether by life or death.
ഇവിടെ പൗലോസ് പറയുമ്പോൾ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ.
Willing to serve the Lord.
കർത്താവിനെ സേവിക്കുവാൻ ഹിതമുള്ളവരായി.
That's selflessness.
അത് നിസ്വാർത്ഥതയുടെ ഒരു ലക്ഷണം തന്നെയാണ്.
That's the message of Jesus Christ.
അത് ക്രിസ്തുയേശുവിന്റെ സന്ദേശം തന്നെയാണ്.
Take up your cross.
ഓ നിങ്ങളുടെ കുരിശുകൾ നിങ്ങൾ എടുത്തുകൊള്ളുക.
Follow me.
എന്നെ അനുഗമിക്കുക.
If you don't deny yourself,
നിങ്ങളുടെ സ്വയത്തെ ത്യജിച്ചില്ല എങ്കിൽ,
you cannot be my disciple.
എന്റെ ശിഷ്യന്മാരായി തീരുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല.
What if Jesus meant what he said?
കർത്താവ് പറഞ്ഞത് അപ്രകാരം തന്നെ താൻ അർത്ഥമാക്കിയിരുന്നു എങ്കിൽ,
if you want to be challenged, go on to our Emmaus international website.
നിങ്ങൾക്ക് അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ Emmaus ന്റെ ഇന്റർനാഷണൽ വെബ്സൈറ്റിലേക്ക് കടന്നു ചെല്ലുക.
And get our newest book. What if Jesus meant what he said?
ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകം കർത്താവ് യേശുക്രിസ്തു കുരിശ് എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ താൻ അർത്ഥാൽ അത് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ എന്തായിത്തീരും എന്നുള്ളതാണ് ആ പുസ്തകം.
A very convicting book that explains exactly what Jesus said, and yes, he did mean it.
വാസ്തവത്തിൽ ക്രിസ്തു യേശു എന്താ ഉരുവിട്ടത് എന്നുള്ള അതിന്റെ യാഥാർത്ഥ്യം വിവരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് അത്. വാസ്തവത്തിൽ ക്രിസ്തു യേശു അത് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം.
For me to live is Christ, verse 21.
21 വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും.
That's just a few words.
അത് തുലോം തുച്ഛമായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ.
But it's the explanation of selflessness.
എന്നാൽ നിസ്വാർത്ഥതയുടെ ഒരു ബൃഹത്തായ വിവരണം തന്നെയാണ് അത്.
For me to live is Christ.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും.
Not self.
സ്വയത്തിനായിട്ടല്ല.
Not company.
എന്റെ സംഘടനയ്ക്ക് വേണ്ടിയല്ല.
I don't live for money.
ധനത്തിന് വേണ്ടിയിട്ടല്ല.
I don't live for my children.
എന്റെ പൈതൃകത്തിന് വേണ്ടിയല്ല.
There's a whole new cult of child worship in our world.
നമ്മുടെ ആയിരിക്കുന്ന ലോകത്തിൽ ഇപ്പോൾ പൈതങ്ങളെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു ഒരു സമൂഹം തന്നെ ഉളവായിട്ടുണ്ട്.
And in our assemblies.
നമ്മുടെ അസംബ്ലികളിൽ പോലും അങ്ങനത്തെ കൂട്ടർ ഉണ്ട്.
Everything revolves around what the children need and the children want and the children's education and the children children children.
ഇവിടെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൈതങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ള അതിനനുസൃതമായിട്ടാണ് അതിന്റെ അച്ചുതണ്ടിന്റെ ചുറ്റുമാണ് കാര്യങ്ങൾ എല്ലാം നടക്കുന്നത്.
Children are very important and they are God's blessing to us.
തീർച്ചയായും പൈതങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അവർ പ്രാധാന്യം അർഹിക്കുന്നവർ തന്നെയാണ്.
But for me to live is Christ.
എന്നാൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്.
And everything is put in its place.
ബാക്കിയെല്ലാം അതാതിന്റെ സ്ഥാനത്തിൽ വീഴ്ത്തപ്പെടേണ്ടതാണ്.
When you live for Christ, your priorities become correct.
ക്രിസ്തു യേശുവിനായി നിങ്ങൾ ജീവിക്കുമ്പോൾ മുൻഗണന പട്ടിക അത് നേരാംവണ്ണമായി തീരും.
And then you will be the best parent.
അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവായി തീരുവാൻ സാധിക്കും.
And the best spouse and the best employee.
നല്ല ഒരു ഭാര്യ നല്ല ഒരു ജോലിക്കാരൻ ആയി തീരുവാൻ ഇടയായിത്തീരും.
But it requires the acceptance that you might die.
എന്നാൽ മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉത്ബോധം അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്നുണ്ട്.
But we'll see in verses 22 and 23 that Paul's not just talking about physical death.
22 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ കേവലം ശാരീരികമായ മരണത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ പരാമർശം.
You see, because we move to point D and we talk about the commitment of selflessness.
എന്നാൽ നമ്മുടെ ഈ നോട്ടുകളിൽ പോയിന്റ് ഡി അതായത് നിസ്വാർത്ഥതയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രതിബദ്ധത അതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
See, to have a conviction is very necessary and it comes first.
ഒരു സമർപ്പണ ബോധം ഉണ്ടാകേണ്ടത് അത് വളരെ സുപ്രധാനമാണ്, അത് ആദ്യം വരേണ്ടതാണ്.
Live by convictions, not by laws.
സമർപ്പണ ബോധത്തോടുകൂടി ജീവിക്കുക, കേവലം പ്രമാണങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാതിരിക്കുക.
But once you make a conviction before God,
ദൈവത്തിന് മുമ്പായിട്ട് ഒരു സമർപ്പണം നാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയിലായി പെടുമ്പോൾ,
now you have to take it one step further and put it into action by a commitment.
ഒരു ചുവടുകൂടെ മുന്നോട്ട് വെച്ച് നമ്മുടെ പ്രതിബദ്ധത ബോധത്തോട് കൂടെ നാം ക്രിയയിൽ ഏർപ്പെടുമ്പോൾ,
and here's where we see Paul's dilemma.
ഇവിടാണ് അപ്പോസ്തലൻ പൗലോസിന്റെ ആ ഒരു 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 ആശയക്കുഴപ്പം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
What's better for me?
ഏതാണ് എനിക്ക് മേന്മയേറിയത്?
Verse 22, but if I am to live on in the flesh, this will mean fruitful labor for me.
22-ാം വാക്യം, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ.
Paul likes to serve the Christian.
അപ്പോസ്തലൻ പൗലോസിനെ ക്രിസ്ത്യാനികളെ സേവിക്കുന്നത് വളരെ താല്പര്യമുള്ള കാര്യം തന്നെയാണ്.
You notice he never complains about his prison.
ഒരിക്കലും തന്റെ കാരാഗ്രഹത്തെക്കുറിച്ച് താൻ അവിടെ എന്തെങ്കിലും കംപ്ലയിന്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല.
He doesn't complain about the hard bed.
അവിടുത്തെ പ്രയാസമേറിയ ആ കട്ടിലിനെ കുറിച്ച് താൻ അവിടെ ഒന്നും പറയുന്നില്ല.
He doesn't complain about the uncomfortable chains.
തനിക്ക് വളരെ പ്രയാസമേകുന്നതായിട്ടുള്ള ചങ്ങലയെക്കുറിച്ച് താൻ അവിടെ ഒന്നും പറയുന്നില്ല.
He never gets to go to Kentucky Fried Chicken.
തനിക്ക് ഒരിക്കലും KFC അവിടെ തനിക്ക് ഭക്ഷിപ്പാൻ ലഭിച്ചിട്ടില്ല.
And he doesn't complain about it.
എന്നാൽ അതിനെക്കുറിച്ച് തനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല.
Rather, he says, If I live, I get to serve people.
ഇവിടെ താൻ പറയുന്നത് എനിക്ക് ജീവിപ്പാൻ അവസരം ഉണ്ട് എങ്കിൽ ക്രിസ്ത്യാനികളെ സേവിപ്പാൻ ഇടയായി തീരുന്നു.
But he finishes the verse, but I do not know which to choose.
എന്നാൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Verse 23, I'm hard pressed from both directions.
23-ാം വാക്യത്തിൽ ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു.
Oh, I have the desire to depart and be with Christ.
വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിപ്പാൻ ഉള്ള ആഗ്രഹം എനിക്കുണ്ട്.
For that is very much better.
അത് എത്രയോ മേന്മയേറിയ കാര്യമാണ്.
And when you think about it,
അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ,
if we had the wrong understanding of scripture,
തിരുവെഴുത്തിനെക്കുറിച്ചുള്ള തെറ്റായി നാം മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ,
or if we only this verse,
അല്ല ഇത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ,
Christian suicide would actually be the answer.
സ്വന്തമായി ക്രിസ്ത്യാനികൾ ജീവൻ എടുക്കുന്നുവെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് നമുക്ക് വിളങ്ങുക.
And that's what's happening in the West now.
പാശ്ചാത്യ രാജ്യങ്ങളിൽ വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്.
It's legal for old people to choose to have an injection and die.
പ്രായം ചെന്നവർക്ക് അവർക്ക് മരിക്കുവാൻ തീരുമാനിക്കാൻ പര്യാപ്തമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ അവിടെ ലഭിച്ചിട്ടുണ്ട്.
But we don't have that option.
എന്നാൽ ആ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് നൽകി തന്നിട്ടില്ല.
Because Christ is the life.
ക്രിസ്തു ആണ് ജീവൻ.
He creates life.
ക്രിസ്തു ആണ് ജീവന്റെ ദാതാവ്.
And he designates the moment of our birth and the moment of our death.
നമ്മുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും തീയതി കുറിക്കുന്നത് ക്രിസ്തു തന്നെയാണ്.
And we don't have an option to play with that.
അതുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച നടത്തുവാനായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ അവകാശം നമുക്കില്ല.
Even though it says it would be very much better to be with Christ.
ക്രിസ്തു യേശുവോട് കൂടെ ആയിരിക്കുന്നത് അത്യുത്തമമാണ് എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുവെങ്കിലും,
I never understand religions that pray for the dead.
ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതങ്ങളെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല.
I don't have to pray for my grandmother.
എന്റെ മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി എനിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല.
I don't have to pray for my brother who died of cancer at 42 years old.
42 വയസ്സ് പ്രായമുള്ള എന്റെ സഹോദരൻ ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് ആവശ്യം തോന്നുന്നില്ല.
He's a whole lot more healthy than I am.
ഒരുപക്ഷേ ഇപ്പോൾ താൻ എന്നേക്കാൾ വളരെ ആരോഗ്യവനായി താൻ ആയിരിക്കുകയാണ്.
The food's probably better up there too.
മേളിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഇവിടത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുമല്ലോ.
I don't know if they eat up there.
അവിടെ ഭക്ഷിക്കുന്നോ എന്ന് ഞാൻ അറിയുന്നില്ല.
Jesus could eat after his resurrection.
കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം താൻ ഭക്ഷിച്ചിരിക്കാം.
He doesn't have a resurrection body yet, so I suppose he can't eat.
ഒരുപക്ഷേ പുനരുത്ഥാന ശരീരം ഇല്ലാത്തതു നിമിത്തം എന്റെ സഹോദരന് ഇപ്പോൾ ഭക്ഷിക്കാൻ സാധിക്കില്ലായിരിക്കും.
This is one of those questions we don't want to answer because we don't know the answer.
നമുക്ക് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് നമ്മൾ ഇപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടില്ല.
Don't forget the secret things that God holds.
നമ്മൾ ഇന്നലെ ഓർത്തതുപോലെ ദൈവത്തിന്റെ പക്കൽ ഗുപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിൽപ്പെട്ടതാണ്.
Then in verse 24 you see his commitment.
24-ാം വാക്യത്തിന്റെ ആ സമർപ്പണ ബോധം നമുക്ക് അവിടെ കാണാവുന്നതാണ്.
To remain on in the flesh is more necessary for your sake.
എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം.
What's another word for your sake?
നിങ്ങൾക്കായി എന്ന് പറയുവാൻ മറ്റൊരു വെച്ച് മാറുവാൻ വേറൊരു വാക്കുണ്ടോ?
Selflessness.
അതിന് പറയുവാൻ ഉള്ള മറ്റൊരു വാക്ക് നിസ്വാർത്ഥത തന്നെയാണ്.
I must admit, if I had the choice tonight to be on a Caribbean beach or be here, Caribbean beach would be pretty nice.
എനിക്ക് ഇന്ന് രാത്രി ഇങ്ങനെ തിരഞ്ഞെടുപ്പാൻ ഒരു അവസരം ഉണ്ടായിരുന്നിരിക്കട്ടെ, കരീബിയൻ ബീച്ചിൽ അല്ലെങ്കിൽ ദോഹ സഭയിൽ എന്ന് ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും കരീബിയൻ ബീച്ച് തിരഞ്ഞെടുക്കും.
Am I too honest?
Not me.
But it wouldn't do you any good for me to be on a Caribbean beach. It wouldn't do you any good if I were on a Caribbean beach.
എന്നാൽ ഞാൻ കരീബിയൻ ബീച്ചിൽ പോകാൻ തിരഞ്ഞെടുത്തു എങ്കിൽ നിങ്ങൾക്ക് അത് യാതൊരു രീതിയിലും ഉപകരിക്കയില്ല.
It wouldn't do me any good either, really.
എനിക്കും യാതൊരു രീതിയിലും അത് ഉപകരിക്കയില്ല.
That's just the desire of the flesh.
അത് ജഡത്തിന്റെ ഒരു അഭിലാഷം മാത്രമാണ്.
You see, by being invited here,
ഇവിടെ എനിക്ക് ക്ഷണം ലഭിച്ചത് മുഖാന്തരം,
and the Lord put on my heart the book of Philippians to talk about,
കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് പഠിപ്പിക്കുവാൻ ഫിലിപ്പിയരുടെ ലേഖനമാണ് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത്.
The discipline of hours and hours of being in the word of God has been wonderful.
ദൈവത്തിന്റെ വചനത്തിന് മുമ്പായി അവിടെ ചിട്ടയോടുകൂടെ മണിക്കൂറുകൾ ചെലവഴിച്ചത് ആ തരങ്ങളൊക്കെ വളരെ മനോഹരമായി തീർന്നിരിക്കുകയാണ്.
So even though I'd like to go to heaven,
എനിക്ക് സ്വർഗത്തിലേക്ക് പോകുന്നത് അത്യുത്തമമാണ് എങ്കിൽ പോലും,
it's been wonderful to prepare to serve you in this way.
ഈ രീതിയിൽ ഒരുക്കമുള്ളവനായി നിങ്ങളെ സേവിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ്.
And in verse 25 he says why?
25-ാം വാക്യത്തിൽ അതിന്റെ കാരണവും താൻ പറയുന്നു.
Because I'm convicted of this and I know that I shall remain and continue with you all for the progress and joy in the faith.
താനിരുത്തഞ്ചം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും ആയി തന്നെ ഞാൻ ജീവനോട് ഇരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു.
So in verse 22 you have the cause.
ഇവിടെ നമുക്ക് 22-ാം വാക്യത്തിൽ അതിന്റെ കാരണം അല്ലെങ്കിൽ ഹേതു ആണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
Okay, there will be fruitful labor.
അവിടെ വാസ്തവമായി ഫലവത്തായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം ഉണ്ടാവും.
And verse 23 and 24.
23-24 വാക്യങ്ങളിൽ,
oh, to be with Christ.
ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത്.
Oh, that would be wonderful and I'm committed to that.
അത് അത്യുത്തമല്ലോ, അത് അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ സമർപ്പണ ബോധമുള്ളവനാണ്.
But verse 25 and 26, the choice is that I'm convinced he wants me to be with you.
എന്നാൽ 25-ും 26-ും വാക്യത്തിൽ താൻ പറയുന്നത് നിങ്ങളോട് കൂടെ ആയിരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു എന്നാൽ അതാണ് ക്രിസ്തുവിന്റെ ഹിതം എന്ന് താൻ മനസ്സിലാക്കിയിരിക്കുന്നു.
Why?
എന്തുകൊണ്ട്?
So that you can progress and have joy in the faith.
എന്തെന്നാൽ നിങ്ങൾക്ക് അവിടെ വിശ്വാസത്തിൽ വളർന്നു വരുവാനും വിശ്വാസത്തിൽ സന്തോഷമുള്ളവരായി തീരുവാനും ഇടയായി തീരും.
Sometimes we think of faith as just that action of receiving the Lord as our savior.
പലപ്പോഴും നാം ധരിച്ചിരിക്കുന്നത് വിശ്വാസം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവെ സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയ മാത്രമാണ് എന്ന് നാം വിചാരിക്കാറുണ്ട്.
No, faith is probably the most general word that just explains or a synonym for the Christian life.
മറിച്ച് വിശ്വാസം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആകമൊത്തം വിവരിക്കുന്നതായിട്ടുള്ള ഒരു പര്യായഭദമായിട്ട് മാത്രം ഇരിക്കുന്നു.
Joash, are you as tall as you're ever going to be, or are you going to get taller?
ജോഷിനോട് ഒരു ചോദ്യം, ഇപ്പോൾ ഉള്ള നീളം മാത്രമേ കാണുകയുള്ളൂ അല്ല ഇനിയും നീളം വെക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ?
He's going to get taller.
തീർച്ചയായും പ്രിയ മകൻ ഇനിയും നീളം വെക്കും.
He hasn't finished growing yet.
താൻ വളർച്ച ഇതുവരെയും തന്റെ അവസാനിച്ചിട്ടില്ല.
And if he stays that short all his life, there will be no joy.
നീളം മാത്രമേ തന്റെ ജീവിതത്തോളം ഉള്ളൂ എങ്കിൽ തനിക്ക് ഒരിക്കലും സന്തോഷിപ്പാൻ സാധിക്കില്ല.
But if his physical life continues to progress,
തന്റെ ശാരീരികമായിട്ടുള്ള വളർച്ച അത് തുടർമാനമായി നടക്കുന്നുവെങ്കിൽ,
then there's joy.
അത് വളരെ സന്തോഷകരമാണ്.
If your spiritual life continues to progress,
നീളമുള്ളവനാണ് നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ ജീവൻ വളരുന്നുവെങ്കിൽ,
then there's joy.
അത് വാസ്തവത്തിൽ അത് സന്തോഷമാണ്.
And it's in the faith.
അത് വിശ്വാസത്തിലാണ്.
What does that mean?
അതെന്താണ് അർത്ഥമാക്കുന്നത്?
It means your relationship with the Lord Jesus Christ.
അത് എടുത്തു കാണിക്കുന്നത് ക്രിസ്തു യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം.
Because faith is not some power.
എന്തെന്നാൽ വിശ്വാസം എന്നുള്ളത് കേവലം ഒരു ശക്തി മാത്രമല്ല.
Faith is the object of itself.
വിശ്വാസം എന്നുള്ളത് അതിന്റേതായിട്ടുള്ള വസ്തു തന്നെയാണ് വിശ്വാസം.
Faith is your vision and your understanding and your commitment to Jesus Christ.
വിശ്വാസം എന്നുള്ളത് ക്രിസ്തുയേശുവിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ പ്രതിബോധം, നിങ്ങളുടെ അർപ്പണ മനോഭാവമാണ് വിശ്വാസം.
When you tell somebody have faith in Christ for salvation,
നമുക്ക് ക്രിസ്തുയേശുവിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ വിശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോൾ,
you're not telling them to do something so that they can get Christ.
എന്തെങ്കിലും ചെയ്യുക നിമിത്തം ക്രിസ്തുവിനെ അവർക്ക് ലഭിക്കും എന്നല്ല നാം അവരോട് പറയുന്നത്.
You're just telling them to see Christ.
നാം പറയുന്നത് ക്രിസ്തുവിനെ ഒന്ന് നോക്കി പാർക്കുക.
To understand Christ.
ക്രിസ്തുവിനെ ഗ്രഹിക്കുക.
To understand what he's done for you.
നമുക്ക് വേണ്ടി ക്രിസ്തു എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കുക.
And the salvation is in him.
രക്ഷ അവനിൽ ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം.
So what kind of faith do you need to teach the Sunday school class?
അപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കണമെങ്കിൽ എപ്രകാരമുള്ള വിശ്വാസമാണ് ആവശ്യം?
I can't do a very good job.
എനിക്ക് ഒരു പക്ഷേ നല്ല ഒരു ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും.
I don't really have a message.
എനിക്ക് സന്ദേശം
I don't have a message really. What do I talk about to make children interested?
Yeah, in the sandeshamaana enikku pillarku kodukkan sadikkunnathu.
But if I exercise faith,
ennal vishwasam njan adu abhikkumengil,
the object of my faith is the person of Christ.
Ende vishwasathinte aa vastu ennullathu adu kristavaya yesu kristu thanneyanu.
So the ability to teach comes from Christ.
Adagonde padipikkuvan ulla aa kaluvu varunnathu kristuvil ninnanu.
When I have faith, I'm asking him to do that.
E vishwasathodu kude njan kristu yesuvinodu adu ആവശ്യപ്പെടുകയാണ്.
The message is about Christ.
സന്ദേശം എന്നുള്ളത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ളതാണ്.
The creativity to keep the children attentive comes from Christ.
പൈതങ്ങളെ ശ്രദ്ധയുള്ളവരായി നാം നമ്മുടെ സൺഡേ സ്കൂളിൽ വെച്ചുകൊള്ളുവാൻ ഉള്ള കഴിവ് അത് ക്രിസ്തുയേശുവിൽ നിന്ന് വരുന്നതാണ്.
So when you talk about faith,
അതുകൊണ്ട് വിശ്വാസത്തെ കുറിച്ച് നാം പറയുമ്പോൾ,
in the Christian context,
ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നാം ആ വാക്ക് ഉദ്ധരിക്കുമ്പോൾ,
you're talking about the object of faith who is Christ.
നാം ആ വിശ്വാസത്തിന്റെ നായകൻ അല്ലെങ്കിൽ ആ വസ്തു കേന്ദ്ര ബിന്ദു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് നാം പറയുന്നത്.
Otherwise, you are having faith in your faith.
അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ വിശ്വാസത്തിൽ തന്നെ മാത്രമുള്ള വിശ്വാസമാണ്.
And that means
ഒന്നും അല്ല എന്നുള്ളതാണ്.
That's a philosophical nightmare.
അത് കേവലം ഒരു തത്വചിന്ത മാത്രമാണ്, ഒരു ദുർസ്വപ്നമാണ്.
I have faith that there's water in this glass.
ഈ ഗ്ലാസിനകത്ത് വെള്ളം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
You see, I had faith in that water.
ആ വെള്ളത്തിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു.
There's something there.
ഈ ഗ്ലാസിൽ ഒരു വസ്തു ഉണ്ട്.
Yes, it required an action to pick it up.
എന്നാൽ അത് എടുക്കാനായിട്ട് ഒരു ക്രിയ ആവശ്യമായി വന്നു.
And take it.
അത് കുടിപ്പാൻ.
Enjoy it.
അത് ആസ്വദിപ്പാൻ.
Savor it.
അതിനെ ഒന്ന് രുചിച്ചറിയുവാൻ.
That's what faith in Christ is about.
അതാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. അതിന്റെ ആകെ പൊരുൾ, ആകെ മൊത്തമായിട്ടുള്ള പൊരുൾ.
Unlike the water, you can't see him.
ഈ വെള്ളം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു, പക്ഷേ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നില്ല.
But he's more real than that water.
എന്നാൽ ഈ വെള്ളത്തെക്കാൾ യാഥാർത്ഥ്യം ഉള്ളവനാണ് നമ്മുടെ ക്രിസ്തു.
And you can focus on him.
നമ്മുടെ ശ്രദ്ധകൾ അവന്റെ മേൽ ചെലുത്തുവാൻ സാധിക്കും.
And this is where he paints pictures about himself.
ഇവിടെയാണ് തന്നെക്കുറിച്ചായിട്ടുള്ള ആ ചിത്രങ്ങൾ താൻ വരച്ച് നമുക്ക് നൽകുന്നത്.
And you can enjoy him.
നമുക്ക് അതിൽ അത് നിമിത്തം അവനെ അവനിൽ സന്തോഷിക്കാം.
And you can trust and obey.
അവനെ ആശ്രയിക്കാം, അവനെ അനുസരിപ്പാൻ ഇടയായിത്തീരും.
You see, trust is the same thing as faith.
നാം മനസ്സിലാക്കേണ്ടത് ആശ്രയം എന്നുള്ളത് വിശ്വാസം പോലെ തന്നെ പര്യായ പദമാണ്.
Maybe it's even a better word.
അല്ല, വിശ്വാസത്തെക്കാൾ മേന്മയേറിയ ഒരു പദമാണ്.
Because there's something about the word trust that sounds like I'm turning myself over.
എന്തെന്നാൽ ആശ്രയം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മളെ തന്നെ ക്രിസ്തുവിന്റെ ആ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 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 ചിന്തയാണ് നമ്മളിൽ വരുന്നത്.
You know, when the little baby is just learning to jump into the water and the father is there.
നാം ഇങ്ങനെ സങ്കൽപ്പിക്കുക, ഒരു ചെറിയ കുട്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ പോകുമ്പോൾ അവിടെ പിതാവിന്റെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യുന്നത്.
You say, jump, jump, my son, jump.
കുട്ടിയോട് പറയുകയാണ്, ചാടുക പൈതലേ.
No, I'm scared.
അപ്പോൾ കുട്ടി പറയുന്നു, എനിക്ക് ഭയമാണ്.
And what does the father say?
അപ്പോൾ പിതാവ് എന്താണ് പറയുന്നത്?
Trust me.
എന്നിൽ വിശ്വസിക്കുക.
Trust me.
എന്നിൽ വിശ്വസിക്കുക, എന്നിൽ ആശ്രയിക്കുക.
And the child looks at the father.
അപ്പോൾ ആ കുട്ടി പിതാവിന്റെ കണ്ണിലേക്ക് നോക്കുന്നു.
Sees the size of his hands.
തന്റെ കരങ്ങളുടെ ആ ബലം താൻ നോക്കി പാർക്കുന്നു.
Sees the love in his eyes.
തന്റെ കണ്ണുകളിൽ കൂടെ പ്രകടമാകുന്ന സ്നേഹം താൻ കാണുന്നു.
And with total abandon he jumps.
എല്ലാം വിട്ടുവിട്ട് ആ പൈതൽ എടുത്തു ചാടുകയാണ്.
Because he knows the father will catch him.
എന്നാൽ തീർച്ചയായും തന്റെ പിതാവ് തന്നെ സംരക്ഷിക്കും, തന്നെ കൈക്ക് പിടിക്കും എന്നുള്ള വിശ്വാസം.
And hold him.
പിടിച്ച് തന്നെ ചേർക്കും.
And not let him fall into the water.
ആ വെള്ളത്തിലേക്ക് വീഴുവാൻ അനുവദിക്കയില്ല എന്നുള്ള ആ ഒരു ആശ്രയം.
That's what we have to do every 2 minutes of our life.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാഴികകളിലും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്.
We have to trust Jesus for driving.
നാം വണ്ടി വാഹനം ഓടിക്കുമ്പോൾ ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്.
and for explaining his word to us when we open it.
നമ്മുടെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തന്നെ ആശ്രയിക്കണം.
And for cooking correctly.
നല്ല രീതിയിൽ ഭക്ഷണം പാചകം തന്നെ ആശ്രയിക്കണം.
And for being nice to the people you don't really like at church.
നമുക്ക് വാസ്തവമായി ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് നേരാംവണ്ണം നല്ല രീതിയിൽ ഏർപ്പെടാൻ തന്നെ ആശ്രയിക്കണം.
You see, Christ is involved in everything in our life.
നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ വശങ്ങളിലും ക്രിസ്തു ഉൾപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം.
For me to live is Christ.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു.
And I'm going to abound in faith in verse 25.
25 ആം വാക്യത്തിൽ ഞാൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നു.
And he reiterates it. He says it again in verse 26.
26 ആം വാക്യത്തിൽ പിന്നെയും താൻ പറയുന്നത്,
so that your proud confidence in me may abound in Christ Jesus through my coming to you again.
അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും.
You see, you're praying for my release.
എന്റെ വിടുതലിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
I believe I'm going to be released.
തീർച്ചയായും ഞാൻ വിടുതൽ പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe I will come to you.
നിങ്ങളെ വന്ന് സന്ദർശിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And when I do,
അപ്രകാരം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ചേരുമ്പോൾ,
your faith will be strengthened.
നിങ്ങളുടെ വിശ്വാസം അവിടെ വർദ്ധിപ്പാനിടയായി തീരും.
Because you have said, great Savior, save Paul from the prison.
എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന മഹത്വമുള്ള രക്ഷകനെ പൗലോസിനെ രക്ഷിക്കുക എന്നാണല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചത്.
And when he does that will build up your faith.
രക്ഷകൻ അത് ചെയ്യുമ്പോൾ വാസ്തവമായി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാനിടയായി തീരും.
യു സീ, യു കാന്റ് ഹാവ് മോർ എക്സ്പീരിയൻസ് ഓഫ് ദ ലോർഡ് ജീസസ് വിതൗട്ട് മോർ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ്.
ക്രിസ്തുവിൽ അധികമായിട്ടുള്ള വിശ്വാസം ഇല്ലാതെ ക്രിസ്തുവിനെ അധികമായി അനുഭവിച്ചറിയുവാൻ ഇടയായി തീരുകയില്ല.
You've got to believe him for more in your life.
വളരെ കൂടുതൽ കൂടുതൽ ആയി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്.
You've got to believe him for courage.
നമുക്ക് ധൈര്യത്തിനായി അവനിൽ വിശ്വസിക്കണം.
You've got to believe him for contentment.
നമ്മുടെ ജീവിത സംതൃപ്തിക്കായി അവനെ നാം വിശ്വസിക്കണം.
You've got to believe him for love, even though your husband might not be so one. Well, no, we won't go there.
നമ്മുടെ ജീവിത പങ്കാളി അത്ര വലിയ കണ്ട് സ്നേഹിപ്പാൻ സാധിക്കുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ പോലും ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹിപ്പാൻ ഇടയായി തീരണം.
We mustn't be like the Gnostics of the old of the times of Paul.
പൗലോസിന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദുരുപദേശക്കാരായ ജ്ഞാനവാദികളുടെ കൂട്ടം നാം ആയിത്തീരുന്നു.
They separated the spiritual from the material.
അവർ ആത്മീക കാര്യങ്ങളെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തിയാണ് അവർ ചിന്തിച്ചത്.
So they were like Sunday only Christians.
അവർ ഒരുപക്ഷെ ഞായറാഴ്ച മാത്രം ഉള്ള ഒരു ക്രിസ്ത്യാനികളായി അവർ ആയിത്തീരുന്നു.
All spiritual and holy on Sunday.
സൺഡേ മാത്രം എല്ലാം ആത്മീകത അവർക്ക് പ്രകടിപ്പിക്കുമായിരുന്നു.
And living like worldly people all the rest of the week.
ശേഷമുള്ള ദിനങ്ങളിലൊക്കെയും കേവലം ലൗകികരായി അവർ ജീവിച്ചു പോകുന്നു.
That's not the life of a true believer.
ഒരു വിശ്വാസിയുടെ നേരാംവണ്ണം ആയിട്ടുള്ള ഒരു ജീവിതമല്ല.
The life of the true believer who grows in joy,
സന്തോഷത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവിതം,
is the one who is walking in Christ for every activity and moment of the day.
തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തി ആ ദിനത്തിന്റെ എല്ലാ നാഴികയിലും ക്രിസ്തുവിൽ നടക്കുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് വാസ്തവമായുള്ള ഒരു വിശ്വാസി ആയിരിക്കുന്നത്.
And so that's Paul's commitment to the choice.
അതാണ് തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ പൗലോസിന്റേതായിട്ടുള്ള പ്രതിബദ്ധത.
Now we move on as in our last few minutes to his conduct.
നമ്മുടെ ശേഷിക്കുന്ന ആ നിമിഷങ്ങളിൽ തന്റെ പ്രവൃത്തി ഒന്ന് നമുക്ക് നോക്കി പറയാം.
And the conduct that he calls the Philippians to do as well.
ഫിലിപ്പിയ വിശ്വാസികളെ ആ സ്വഭാവത്തിലേക്ക് താൻ അവിടെ വിളിച്ച് ആനയിക്കുകയാണ്.
So the possession of convictions in those last verses and a deep commitment to them will result in a conduct that is obvious.
അവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു പ്രതിബദ്ധ ഒരു ഒരു
you have convictions, you have commitments. Now it's going to result in a different kind of conduct.
നമുക്ക് ഇവിടെ പറയുന്നത് ഒരു വശത്ത് നമുക്ക് ദൃഢവിശ്വാസമുണ്ട് മറുവശത്ത് നമുക്ക് പ്രതിബദ്ധതയുണ്ട് ഇത് രണ്ടും സമന്വയിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലാണ് അത് പരിണമിക്കുന്നത്.
Why do Christians fall into sin?
എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പാപത്തിലേക്ക് അകപ്പെട്ടു പോകുന്നത്?
Because number one, we really don't have conviction.
അതിന്റെ ഒന്നാം കാരണം നമുക്ക് വാസ്തവമായി ഒരു ദൃഢവിശ്വാസമില്ല.
We play with the fire of the world.
നാം പലപ്പോഴും ലോകത്തിന്റേതായിട്ടുള്ള അഗ്നിയോട് നാം കളിക്കാറുണ്ട്.
Oh, it's okay to have internet all by myself in the bedroom. I can control it.
നാം ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഇന്റർനെറ്റ് എന്റെ ബെഡ്റൂമിൽ മാത്രം സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഞാൻ അത് നിയന്ത്രിച്ചുകൊള്ളും.
The statistics are that 98% of both men and women in the world without Christ deal with pornography every day.
എന്നാൽ കണക്കുകൾ പറയുന്നത് ക്രിസ്തു ഇല്ലാത്ത ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർ തെറ്റായ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ആ കണക്കുകൾ ക്രിസ്തുയേശുവിന്റെ സഭയിൽ പോലും വിഭിന്നം അല്ല എന്നുള്ളതാണ് ദുഃഖകരം.
Need to be honest about it.
അതിനെ കുറിച്ച് വളരെ സത്യബോധത്തോടു കൂടി പറയേണ്ടത് ആവശ്യമാണ്.
We don't judge one another.
അന്യോന്യം നാം വിധിക്കുന്നില്ല.
That's the whole purpose for the body of Christ is to help each other.
ദൈവത്തിന്റെ ശരീരമായ സഭ അന്യോന്യം സഹായിക്കണം എന്നുള്ളതാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്.
And the majority of our young people are addicted to it.
നമ്മുടെ ബാല്യക്കാരിൽ ഒരു സിംഹഭാഗവും അതിന് അടിമകളായി തീർന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്നു.
It is the number one secret sin in the church today.
ഇന്ന് സഭയിൽ രഹസ്യമായിട്ടുള്ള പാപങ്ങളിൽ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആ പാപം തന്നെയാണ്.
And if it's shocking you,
അത് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നുണ്ട് എങ്കിൽ,
I don't know where you've been.
നിങ്ങൾ എവിടാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Maybe there's very strong filters here in Qatar. I hope so.
ഒരു പക്ഷേ ഖത്തർ രാജ്യത്തിൽ അതിനെ ഫിൽട്ടർ ചെയ്യുന്നതായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു.
Okay. No conviction. It's very easy to play with sin.
നമുക്ക് ദൃഢവിശ്വാസം ഇല്ലെങ്കിൽ പാപവുമായിട്ട് കളിപ്പാൻ സാധ്യത വളരെ അധികമാണ്.
So we need to have convictions.
അതുകൊണ്ട് നമുക്ക് ദൃഢവിശ്വാസങ്ങൾ ഉണ്ടാകണം.
And be committed to them.
മാത്രമല്ല ആ വിശ്വാസങ്ങളോട് പ്രതിബദ്ധത ഉള്ളവരായി തീരണം.
By faith.
വിശ്വാസത്തോടു കൂടി മാത്രമേ സാധിക്കൂ.
Not by your own strength.
നമ്മുടെ സ്വന്തം ശക്തിയാൽ അത് സാധ്യമല്ല.
You cannot resist sin.
നമുക്ക് പാപത്തെ സ്വന്തം ശക്തിയാൽ എതിർത്തു നിൽപ്പാൻ സാധിക്കില്ല.
But you can be so enamored and in love with the Lord Jesus Christ.
എന്നാൽ നമുക്ക് ക്രിസ്തുയേശുവോട് വളരെ അധികം സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും.
That takes away the glitter and the light of sin.
ആ ഒരു സ്നേഹബന്ധം ആ പാപത്തിന്റെ മുഖത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി മാറ്റി നിർത്തുവാൻ പര്യാപ്തമാണ്.
And Paul says, I demand a good and holy conduct as well.
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഒരു ഒരു വിശുദ്ധ ജീവിതം ആവശ്യമാണ് എന്ന് താൻ അവിടെ നിഷ്കർഷിക്കുകയാണ്.
You see, the conduct doesn't come first.
നാം മനസ്സിലാക്കേണ്ടത് ആ സ്വഭാവം അല്ല ആദ്യം വരുന്നത്.
That's the kind of preaching I grew up with.
ഞാൻ വളർന്നു വന്നതായിട്ടുള്ള ആ പശ്ചാത്തലം അതാണ് എന്നെ ഉത്ബോധിപ്പിച്ചത്.
Do this, don't do that, don't go here, don't wear that, don't do this.
ഇത് ചെയ്യുക, ഇത് ചെയ്യാതിരിക്കുക, ഇത് ധരിക്കുക, ഇത് ധരിച്ചുകൂടാ എന്നുള്ള പ്രമാണങ്ങൾ.
We couldn't play Monopoly and other board games on Sunday.
Sundayil njanku Monopoly enna ithyadi kalikal board kaligalonum njanku anuvadichirunnilla kalippan.
We couldn't take off our long pants on Sunday as little boys.
Sunday njangal cheru balanmarayirikkumbol polum ee neelamulla pantukal mathrame dharippan anuvadichittullayirunnu.
And all of these other rules and regulations.
Ithyadi ulla pramanangalum anushthanangalum
that just taught me how to be a better hypocrite.
Idellam enne padipichathu oru oru ഒരു നല്ല പരീക്ഷനായി തീരുവാനാണ് എന്നെ പഠിപ്പിച്ചത്.
Now if my parents and my assembly had taught me some convictions,
എന്നാൽ ഇതിനു പകരമായി എന്റെ അസംബ്ലി അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നല്ല ദൃഢവിശ്വാസങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ,
and I understood there was good spiritual reason to keep long pants on all day Sunday,
അതിനെ കാരണം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൺഡേ ഞാൻ നീളമുള്ള പാന്റ് ധരിച്ചേനെ,
then you do it, you do the conduct out of love and service for the Lord.
അപ്പോൾ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ സ്വഭാവം ഞാൻ രൂപപ്പെടുത്തി എടുക്കുന്നത് ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹം മുഖാന്തരം ആയി തീർന്നേനെ.
There's nothing wrong with rules.
പ്രമാണങ്ങൾ അതിൽ തന്നെ യാതൊരു തെറ്റുമില്ല.
But you have to understand why you have the conviction to keep those rules.
എന്നാൽ ആ പ്രമാണങ്ങൾ അനുസരിപ്പാൻ ആയിട്ടുള്ള ദൃഢവിശ്വാസം അല്ലെങ്കിൽ അതിന്റെ കാരണം നമുക്ക് മനസ്സിലായി വരേണ്ടത് ആവശ്യമാണ്.
You have to realize you do not have the ability to commit yourself in your own strength. That has to come from Christ.
മാത്രമല്ല ആ പ്രമാണങ്ങൾ പാലിക്കത്തക്ക രീതിയിൽ പ്രതിബദ്ധത കാണിപ്പാൻ നമ്മളിൽ തന്നെ ശക്തിയില്ല. ആ ശക്തി ക്രിസ്തു
So the first one is conduct yourself in a manner worthy of the gospel of Christ.
അവിടെ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നടക്കണം.
That's the standard.
അതാണ് മാനദണ്ഡം.
That's the concord or the agreement or the pact.
അതാണ് അവിടുത്തെ ആ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഏകമനസ്സോടുകൂടെ ഏകീഭവിക്കുന്നതായിട്ടുള്ള ആ അഭിപ്രായം.
And he says, so that I may hear of you that you're standing firm.
നിങ്ങൾ അവിടെ വിശ്വാസത്തിൽ പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിനും
in one spirit
ഏക ആത്മാവിൽ
so the spiritual nature of it
അവിടെയാണ് നമ്മുടെ ആത്മീയ വശം അവിടെ കാണുവാൻ സാധിക്കുന്നത്
my version says in one mind
ഇവിടെ എൻ്റെ തർജ്ജമയിൽ പറയുന്നത് ഏക മനസ്സോട് കൂടി
the real word there is one soul
എന്നാൽ യഥാർത്ഥ വാക്ക് എന്നുള്ളത് ഏക ദേഹിയോട് കൂടി
so that's the level of emotion mind and will at which we live
അത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത എന്ന ആ തലം ഒക്കെയും ഉൾക്കൊള്ളുന്ന ഒരു ഘടകമാണ് അത്
striving together for the faith of the gospel.
അവിടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു.
We work together.
നാം കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
We work together to not gossip.
പരദൂഷണം പറയാതിരിക്കാൻ നാം കൂട്ടായി പ്രവർത്തിക്കുക ശ്രമിക്കുക.
We stand with each other and we don't criticize criticism. We just decide not to do it together.
നാം കൂട്ടായി നിന്നുകൊണ്ട് വിമർശനത്തെ വിമർശിക്കാതിരിക്കുക അത് ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുക.
Man with your pornography problem find groups of people to work together to conquer the problem
angane ashleela chitrangal adumayittu bendappetta prashnangal undengil aa kootayimail sahayam thedathakka reethil ulla kootayima avade sthapithamaakkuka
you can't do it alone
eegaandathil thaniche adu sadhyamalla
the spirit of god himself says here do it together strive together
ivide devathinte aathmaavu parayunnathu ningal kootayi eega manasodu koode adu cheyanam
and verse 28 don't worry about your opponents
aa 28th vaakyathil ningade virodhiye നിങ്ങൾ ചിന്തിക്കണ്ട
you have some courage in Christ
ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ധൈര്യം അപ്പോണ്ട് നിങ്ങൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്
distress is going to come to them don't worry about them
അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാശം വന്ന് ഭവിക്കാൻ പോവുകയാണ്
but salvation is coming to you
എന്നാൽ നിങ്ങൾക്ക് അത് രക്ഷാകാരണമായി തീരും രക്ഷ നിങ്ങൾക്ക്
from God
അത് ദൈവത്തിങ്കൽ നിന്നാണ്
so be courageous
അതുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കുക
and number 3 the conflicts in verse 29
29th വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവിടെ ഒരു ഒരു പോർ അവിടെ കാണുവാൻ സാധിക്കും
for to you it has been granted for Christ's sake not only to believe in him but also to suffer for his sake
അവിടെ വായിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു
ഹല്ലേലൂയ we get to suffer
ഹല്ലേലൂയ നമുക്ക് ക്രിസ്തുയേശുവിനു വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ അവിടെ വരം നൽകിയിരിക്കുകയാണ്
I didn't hear any amens.
അതിനെ പ്രതിയുത്തരമായ ഒരു ഹല്ലേലൂയ ഞാൻ കേട്ടില്ല.
That's a hard saying, isn't it?
അത് വളരെ കഠിനമേറിയ ഒരു വാക്ക് തന്നെയാണ്.
It's been granted to us. It's a gift.
അത് ഒരു ദാനം, ഒരു സമ്മാനം എന്ന നിലയിൽ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്.
To suffer.
ക്രിസ്തു വേണ്ടി അനുഭവിപ്പാൻ.
We'll come back to that in chapter 3, won't we?
മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ആശയത്തിലേക്ക് മടങ്ങി വരും.
He says experiencing in verse 30 the same conflicts which you saw in me and now hear in me.
മുബദം വാക്യത്തിൽ നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതും ആയ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ.
I'm in prison says Paul.
ഞാൻ കാരാഗ്രഹത്തിലാണ് എന്ന് പൗലോസ് പറയുകയാണ്.
I have suffered here.
ഞാൻ ഇവിടെ പീഡ അനുഭവിച്ചിട്ടുണ്ട്.
But it's for the sake of Christ.
എന്നാൽ അത് ക്രിസ്തുയേശു നിമിത്തമായിരുന്നു.
And it's your privilege to also suffer Philippians.
നിങ്ങൾക്കും കഷ്ടത അനുഭവിപ്പാൻ അത് വരമായി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്.
It's your privilege also to suffer believers in 2018
2018ൽ ജീവിക്കുന്ന വിശ്വാസികൾക്കും ക്രിസ്തുയേശുവിനു വേണ്ടി കഷ്ടത സഹിപ്പാൻ അത് വരമായി നൽകിയിരിക്കുന്ന അതാണ് ഒരു അവസരമാണ്
That's very different than the prosperity gospel we hear on the radio isn't it
എന്നാൽ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നാം കേൾക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു ആശയമാണ് അത്
But it's for the glory of Christ
എന്നാൽ അത് ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ടാണ്
It's for the sake of Christ
ഇത് ക്രിസ്തുയേശു നിമിത്തമാണ്
And I know you suffered 3 minutes extra with my long sermon
മാത്രമല്ല എൻ്റെ ദീർഘമേറിയ ഈ ബൈബിൾ സ്റ്റഡി 3 മിനിറ്റ് കൂടുതൽ നിങ്ങൾ സഹിച്ചു എന്ന് ഞാൻ അറിയുന്നു
We'll see you next Wednesday night with your papers and pen
അടുത്ത ആഴ്ച പേപ്പറും പെന്നുമായിട്ട് നിങ്ങളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണുന്നു
In the meantime you got verse chapter 1 to work through again
ഒന്നാം അധ്യായം അതിനെ ചിന്തിപ്പാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട്
The Lord bless himself
ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ